നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ വാത്സല്യ സഹോദരങ്ങളെയും വന്ദനം ചെയ്യുകയാണ്. വീണ്ടും വിശുദ്ധ ദിവസം ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരുവാനായിട്ട് സാവകാശം ഒരുങ്ങി. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ മറ്റൊരു ചർച്ചിൽ എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു. ആ കാരണത്താൽ അവിടുത്തെ ആരാധനയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ഈ ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചില്ല. കാരണം അത് ദൂരെയുള്ളൊരു ചർച്ചായിരുന്നു. അങ്ങനെ അവിടെ ദൈവവചനമൊക്കെ ശുശ്രൂഷിച്ചൊക്കെ വന്നപ്പോൾ ഇത്തിരി സമയം ലേറ്റായി. കഴിഞ്ഞ ആഴ്ച ദൈവദാസന്മാരിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ തലേ ആഴ്ചകളിൽ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരുന്ന കാര്യത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ലല്ലോ. അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് സംസാരിച്ച് മുന്നോട്ട് പോകാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച മെസ്സേജ് അല്പം ഒരു നീണ്ട മെസ്സേജ് ആയിരുന്നുകൊണ്ട് അത് നമ്മൾ രണ്ട് ഭാഗമായിട്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് വിട്ടത്. നമ്മൾ കുറച്ചുപേരാണ് ആ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതെങ്കിലും അത് പിന്നീട് ആയിരക്കണക്കിന് ആൾക്കാർ കേട്ടു, ധാരാളം പേര് കേട്ടു. അത് ക്രൈസ്തവ ലോകത്തെ പല ഡിനോമിനേഷനുകളിൽപ്പെട്ട ആളുകൾ കേട്ടിട്ടുണ്ട്, പലതരക്കാർ കേട്ടിട്ടുണ്ട്. നമ്മൾ ഇതുവരെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ കമൻസ് വന്നത് ആ മെസ്സേജുകൾക്കാണ്, വിശേഷിച്ച് അതിലെ രണ്ടാം പാർട്ടിന്. അത് അതിനകത്ത് അങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നൊന്നും നമ്മൾ പറഞ്ഞില്ല, വചനസത്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടോ ചിലരൊക്കെ അതിൽ സന്തോഷിച്ചു, ചിലരൊക്കെ കൗണ്ടർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വന്നു. അതിൽ വലിയ സങ്കടകരമായൊരു കാര്യം ഞാൻ പറയാം. സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ മെസ്സേജിൽ പറഞ്ഞ കാര്യങ്ങൾ ചില കാര്യങ്ങളെ പ്രൂവ് ചെയ്യുകയായിരുന്നു. അപ്പോസ്തലന്മാരുടെ ചലനങ്ങളാണ് വചനത്തിലൂടെ നമ്മൾ കണ്ടെത്തി പ്രൂവ് ചെയ്തത്. അതിന് പിൻബലമായിട്ട് റെഫറൻസ് വെച്ചിട്ടല്ലേ പറയുന്നത്, ചുമ്മാതെ പറയല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ആരും തിരിച്ചൊരു കമൻസ് പറയുകയോ അല്ലെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയോ അങ്ങനെയൊന്നുമല്ല. അവരെന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ കേട്ടു വെച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളെല്ലാമായിട്ടാണ് അവർ കമൻസ് സെക്ഷനിൽ വന്നിട്ട് നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്. അവിടെ വേറൊരു ട്രാജഡിയും കൂടെ സംഭവിച്ചു. ആ ട്രാജഡി എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ നോക്കുമ്പോൾ ഒരു 10-90 കമൻസ് അതിനകത്ത് കിടപ്പുണ്ട്. എന്നാൽ ചിലരൊക്കെ എഴുതുന്ന കമൻസ് ഡിലേറ്റായി പോകുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ വിശ്വസിക്കാൻ തോന്നിയില്ല. കാരണം നമ്മൾ ഡിലേറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ ഡിലേറ്റ് ആവും? അപ്പം ഞാനതിന് മറുപടി എഴുതി. ഞാൻ എഴുതിയ മറുപടിയും കാണാനില്ല അതിനകത്ത്. അവരെഴുതിയ കമൻസും കാണാനില്ല, ഞാൻ കൊടുത്ത മറുപടിയും കാണാനില്ല. അങ്ങനത്തെ ചില കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ അവർ പിന്നെയും എഴുതി, നിങ്ങൾ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണോ ഞങ്ങളുടെ ചോദ്യങ്ങളൊക്കെ മായ്ച്ചു കളയുന്നതെന്നാണ് അവരുടെ ചോദ്യം. ഞങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് മറുപടി ഇല്ലെന്ന്. മറുപടി നമ്മൾ എഴുതി വിടുന്നുണ്ട്, പക്ഷേ അത് അവർ കാണുന്നില്ല. പിന്നീട് നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല. അപ്പോൾ അതെന്തോ സാങ്കേതിക പ്രതിസന്ധിയാണെന്ന് അത്തരം സഹോദരങ്ങൾ വീണ്ടും നമ്മളെ ശ്രവിക്കുമ്പോൾ അവർക്കായിട്ട് പറയുകയാണ്, ഞങ്ങൾ മനഃപൂർവ്വമായി ഒന്നും ഡിലേറ്റ് ചെയ്യുന്നതല്ല. അങ്ങനെയെങ്കിലും മൊത്തം ഡിലേറ്റ് ചെയ്യണമല്ലോ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം ഡിലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് സാങ്കേതിക പ്രശ്നമാണ്. ആ സാങ്കേതിക പ്രശ്നം എന്തെന്ന് എനിക്കറിയില്ല. തുറന്നു പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിവുള്ള ആരെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം. യൂട്യൂബിലെ എല്ലാ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മൾ മെസ്സേജ് അപ്ലോഡ് ചെയ്യുന്നു, കമൻസിന് നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ മറുപടി നൽകുന്നുണ്ട്. പിന്നെ പല സഹോദരങ്ങളും പരസ്പരം അവരുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് അവരതിനകത്തൊക്കെ കാര്യങ്ങൾ എഴുതുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സഹോദരങ്ങൾ സംശയിച്ചതിൻ്റെ ഒരു തിരുത്താണ് ഞാൻ നൽകുന്നത്. ഞങ്ങൾ മനഃപൂർവ്വമായിട്ട് ഒരു മെസ്സേജും ഡിലേറ്റ് ചെയ്യില്ല. ആളുകളെ ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ലാത്ത രീതിയിലുള്ള വർത്തമാനങ്ങളുണ്ട്, വെറും വർത്തമാനങ്ങൾ. അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടാൽ കാണുന്ന മാത്രയിൽ ഡിലേറ്റ് ചെയ്ത് കളയും. കാരണം ഇത് സ്ത്രീകളും കുട്ടികളും അങ്ങനെ പലതരം ആളുകൾ വന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ ആളുകളുടെ കസറത്തിനൊന്നും നമ്മൾ അവസരം തരില്ല. നിങ്ങൾക്ക് ന്യായമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ആഴ്ചകളിലെ മെസ്സേജിൽ ആ കമൻസിൽ കടന്നു വന്ന വളരെ വിസ്മയകരമായ കമൻസ് ഉണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കാം നമ്മുടെ വാത്സല്യ സഹോദരങ്ങൾ കമൻസ് സെക്ഷനിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പലരിൽ നിന്നും വന്നപ്പോൾ എനിക്ക് ഒരു ചിന്ത വന്നു, നിശ്ചയമായും ഈ കാര്യത്തെ അഡ്രസ്സ് ചെയ്യണമല്ലോ എന്ന്. അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു പിന്തുടർച്ച തന്നെയാണ്. അതായത് യഥാർത്ഥ അപ്പോസ്തോലിക പാരമ്പര്യം പേറുന്നവർ, അത് ചുമക്കുന്നവർ, അത് പെന്തക്കോസ്തരാണ്, അവരാണ് ഈ അപ്പോസ്തോലന്മാരുടെ ആ നടപ്പിനനുസരിച്ച് ഇന്നും നടക്കുന്നത്. ആ ശുശ്രൂഷയുടെ പാറ്റേൺ അങ്ങനെ തന്നെ, ആ മാതൃക അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോയത്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലാണ് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്. അതിൽ ഒരു രണ്ട് മൂന്ന് പേര്, അവരുടെ പേര് ഞാനങ്ങ് മറന്നുപോയി, ആ സഹോദരങ്ങൾ അവരെഴുതിയിരിക്കുന്ന, അത് എനിക്ക് ഭീവത്സമായിട്ടാണ് തോന്നുന്നത്, ഒരു ക്രൈസ്തവന്റെ അധരത്തിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ തൂലിക തുമ്പിൽ നിന്നോ വരുവാൻ പാടില്ലാത്ത ഒരു എന്താ മഹാമണ്ഡത്തരം, മണ്ഡത്തരമല്ല മഹാമണ്ഡത്തരം. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം, ആ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് മഹാപുരോഹിതൻ വസ്ത്രം കീറുന്നു. മഹാപുരോഹിതനെക്കുറിച്ചും അവൻ്റെ വസ്ത്രത്തെക്കുറിച്ചും നമ്മൾ കാണുന്നത് ലേവ്യ പുസ്തകം 21-ാം അധ്യായത്തിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെയുണ്ട്. വസ്ത്രം ഒരിക്കലും കീറാൻ പാടില്ല, വസ്ത്രം ശവത്തിലിടാൻ പാടില്ല. അതായത് മഹാപുരോഹിതൻ മരിക്കുന്നതിന് മുൻപ് തന്നെ ദൈവിക നിയോഗത്താൽ അടുത്ത അനന്തരാവകാശിക്ക്, അതായത് ദൈവം നിയോഗിക്കുന്ന അടുത്തയാൾ, ഇപ്പം അഹ്റോനാണ് അഹ്റോൻ്റെ മൂത്ത പുത്രൻ, അങ്ങനെ 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 അത് കൈമാറി പോകണം എന്നുള്ളതാണ് അവിടെ വ്യക്തമായിട്ട് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ കാണുന്നത് മഹാപുരോഹിതൻ വസ്ത്രം കീറി എന്നുള്ള കാര്യമാണ്. മഹാപുരോഹിതൻ വസ്ത്രം കീറി, അതായത് നമ്മുടെ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി വന്നപ്പോൾ അത് ദൈവദൂഷണമെന്ന് ചിന്തിച്ചുകൊണ്ട് മഹാപുരോഹിതൻ വസ്ത്രം കീറി. അവിടെ അഹ്റോന്യ പൗരോഹിത്യത്തെയാണ് കീറിക്കളഞ്ഞത്. ആ പൗരോഹിത്യത്തെ കീറിക്കളഞ്ഞുകൊണ്ട് മെൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഒരു പുതിയ പൗരോഹിത്യ ക്രമം വരുന്നു അനതിവിദൂര ഭാവിയിൽ, അതായത് ചില ദിവസങ്ങൾക്ക് ശേഷം അത് സംഭവിക്കുന്നു. അടുത്ത കാര്യം, കർത്താവിൻ്റെ ക്രൂശുമരണ സമയത്ത് അവിടുന്ന് ക്രൂശി കിടക്കുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, ആ സമയങ്ങൾ നമുക്കറിയാം. അതിൻ്റെ അവസാനം, എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ സമയം, ദൈവാലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് താഴെ വരെ ചിന്തിപ്പോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ദൈവാലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് താഴെ വരെ ചിന്തിപ്പോയി, അങ്ങനെ തിരശ്ശീല ചിന്തിപ്പോയ കാഴ്ചയാണ് അവിടെ കാണുന്നത്. തിരശ്ശീല ചിന്തുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദൈവമഹത്വം പുറത്തുപോയി. ദൈവമഹത്വം, ദൈവാലയത്തിൽ ദൈവമഹത്വമുണ്ട്, ദൈവസാന്നിധ്യമുണ്ട്. ആ ദൈവസാന്നിധ്യം പുറത്തു പോയിക്കൊണ്ട് തിരശ്ശീല ചിന്തപ്പെട്ടു. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും നിലനിൽക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന, എനിക്ക് തോന്നുന്നു യാക്കോബായ ഓർത്തഡോക്സ് മുതലായ സഹോദരങ്ങൾ, കാത്തലിക്സ് ഒക്കെ ഉണ്ട് ചിലരൊക്കെ, കൂടുതലും ആദ്യം പറഞ്ഞ സിറിയൻ പാരമ്പര്യത്തിലുള്ളവരാണ് കമൻറ്റ് സെക്ഷനിൽ വന്ന് അവരുടേതായ അറിവുകൾ പങ്കുവെക്കാനായിട്ട് പരിശ്രമിച്ചത്. അവരുടെ അറിവ് എന്താണെന്നറിയാവോ? യേശു ക്രിസ്തു മുന്നമേ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് കർത്താവ് പറഞ്ഞു. സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണെന്ന്. ആ കമൻസ് എല്ലാം വായിച്ചിട്ട് 1 by 1 മറുപടി പറയേണ്ട കാര്യങ്ങളായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ലാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ അദ്ദേഹം അങ്ങനെ അവർ പറഞ്ഞു വരുന്നത് എന്താ, യെരുശലേം ദൈവാലയം സകലർക്കുമുള്ള പ്രാർത്ഥനാലയമാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു അധ്യായം ഇപ്പോൾ തുറക്കും, അത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായമാണ്. അതൊരു കീറാമുട്ടി പോലെ കിടക്കുന്ന ഒരു അധ്യായമാണ്. അങ്ങനെ നിങ്ങൾക്ക് ആർക്കും ചിലപ്പോൾ തോന്നുന്നില്ലായിരിക്കാം, പക്ഷെ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ അനേകരോട് സുവിശേഷം പറയാനായിട്ട്, വ്യക്തിപരമായി സുവിശേഷം പറയുവാൻ പല ഭവനങ്ങളിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട്, ചില വ്യക്തികളോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഈ 3-ാം അധ്യായം അവരെടുത്തുകൊണ്ട് വരും. 3-ാം അധ്യായം, അതായത് എപ്പിസ്കോപ്പൽ സഭകളിലുള്ള വാത്സല്യ സഹോദരങ്ങളാണ് പൊതുവെ അങ്ങനെ ചെയ്യുന്നത്. കാരണം അവർക്കൊരു ധാരണയുണ്ട് ഏതാണ്ട് അറിയാമെന്ന്, പക്ഷെ ഒന്നും അറിയില്ലെന്നുള്ളതാണ് സത്യം. ആ അജ്ഞതയിൽ നിന്നാണ് അവർ പറയുന്നത് പത്രോസും യോഹന്നാനും ശേഷ അപ്പസ്തോലന്മാരും യെരുശലേം ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി എന്ന്. തരക്കേടില്ല, അവർ യെരുശലേം ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. അപ്പൊ ദൈവാലയത്തിന്റെ പ്രസക്തിയാണ് ഇവർ പറഞ്ഞു വരുന്നത്. ദൈവാലയത്തിന്റെ പ്രസക്തി, ദൈവാലയത്തിന്റെ പ്രസക്തി, നിങ്ങളെ സംബന്ധിച്ച്, അതായത് ഈ പെന്തക്കോസ്തർ എന്നൊക്കെ പറയുന്ന ആളുകളെ സംബന്ധിച്ച്, നിങ്ങൾക്ക് ദൈവാലയം ഉണ്ടോ? നിങ്ങൾക്ക് ദൈവാലയം ഉണ്ടോ? അപ്പോസ്തലന്മാരുടെ നടപടി നിങ്ങളാണ് പിന്തുടരുന്നതെന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ അപ്പോസ്തലന്മാർ യെരുശലേം ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി, നിങ്ങൾ എന്തുകൊണ്ട് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നില്ല? അത് കേൾക്കുമ്പോൾ ബിഗ് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും, പക്ഷെ അത് കഴമ്പില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ LKG പിള്ളേർക്ക് പോലും അറിയാം അതിൻ്റെ ആൻസർ, പക്ഷെ നമ്മൾ അങ്ങനെ നമ്മൾ വിട്ടുകളയുന്നില്ല. അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം, ഒരു വിശദീകരണത്തിലേക്ക്. അപ്പം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പൊതുവെ ഇവരോടൊക്കെ ചോദിക്കും, നിങ്ങൾ യെരുശലേം ദൈവാലയം എന്ന് പറയുമ്പോൾ എന്താ മനസ്സിൽ ചിന്തിക്കുന്നത്? മണർകാട് പള്ളി പോലെ ഒരു പള്ളിയാണെന്നാണോ, അതേ പുതുപ്പള്ളി പള്ളി പോലെ ഒരു പള്ളിയാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അതാണോ യെരുശലേം ദൈവാലയം? യെരുശലേം ദൈവാലയം എന്നൊരു വിഷയം പഠിക്കണമെങ്കിൽ അതിനു മുമ്പ് സമാഗമന കൂടാരമുണ്ട്. ഇസ്രായേലിന്റെ നടുവിൽ ദൈവത്തിന്റെ നിവാസം എന്ന നിലയിൽ സമാഗമന കൂടാരം, അതാണ് ആദ്യത്തെ പഠനത്തിന് വിധേയമാക്കേണ്ട വിഷയം. രണ്ടാമത്തെ പഠനത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ് യെരുശലേമിലെ ദൈവാലയം. ഇത് രണ്ടും ചേർത്ത് വെച്ച് പഠിച്ചു കൊണ്ടുവരണം, അതിൻ്റെ സ്ട്രക്ചറിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അവിടുത്തെ ശുശ്രൂഷകളെല്ലാം ഒരുപോലെ തന്നെയാണ്, രണ്ടിടത്തെയും ശുശ്രൂഷകൾ ഒരുപോലെ തന്നെയാണ്. അപ്പം അപ്പസ്തോലന്മാർ യെരുശലേം ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനിത്വത്തിന് വാല്യൂ ഇല്ല. അപ്പസ്തോലന്മാർ യെരുശലേമിലെ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനിത്വത്തിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? അതിനെന്തെങ്കിലും മേന്മയോ മഹിമയോ ഉണ്ടോ? യാതൊരു മേന്മയും യാതൊരു മഹിമയില്ലെന്നുള്ളതാണ് നമുക്ക് ഡിക്ലെയർ ചെയ്യാനുള്ളത്. പക്ഷെ നമ്മുടെ ബോധ്യവും നമ്മുടെ ഉത്തമമായ ബോധ്യവും നമ്മുടെ കണ്ണ് ഒരുവനായ ദൈവം തുറന്നു തന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ പറ്റി. അപ്പൊ ഈ സഹോദരങ്ങൾ പറയുന്നത് യെരുശലേം ദൈവാലയത്തിൽ അവർ പ്രാർത്ഥിക്കാൻ പോയി, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നില്ലല്ലോ. അതെന്താണ്, നിങ്ങൾ അപ്പോസ്തോലിക പാരമ്പര്യം പിന്തുടരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്നാണ് ചോദ്യം. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഏതാണ്ട് 2 വർഷക്കാലം ടാബർനാക്കൽ അഥവാ സമാഗമന കൂടാരം എന്ന വിഷയം ധ്യാനിച്ച ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ്. നമ്മളുടെ ന്യൂസിലാൻഡിലെ ഈ സഭയോടുള്ള ബന്ധത്തിലാണ് സമാഗമന കൂടാരം എന്ന വിഷയം നമ്മൾ ധ്യാനിച്ചത്, പഠിച്ചത്. ആ വിഷയത്തിൻ്റെ ഇൻട്രഡക്ഷനിലേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മൾ കണ്ട കാര്യമുണ്ട്, ദൈവത്തിൻ്റെ നിവാസങ്ങൾ എന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സമാഗമന കൂടാരം എന്ന ടെമ്പററി സ്ട്രക്ചർ, പിന്നത്തേതിൽ ശലോമോനാൽ പണിയപ്പെട്ട ആ പെർമനന്റ് സ്ട്രക്ചർ അഥവാ യെരുശലേം ദൈവാലയം, അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു മൺമയ കൂടാരത്തിൽ, പിന്നത്തേതിൽ നാം കാണുന്നത് യേശു ക്രിസ്തു ഇപ്പോൾ ഒരു വിൺമയ കൂടാരത്തിൽ അഥവാ ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ, അതായത് ഒരു ആലയത്തിൽ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കണ്ടത് കർത്താവിൻ്റെ സഭ ഇപ്പോൾ സഞ്ചരിക്കുന്നവരുടെ സംഘം എന്ന നിലയിൽ കൂടാരവാസികളായി അവർ ഈ ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മുൻപോട്ട് പ്രയാണം ചെയ്തു പോകുന്നവരുടെ ഒരു സംഘമായിട്ട് കാണുകയാണ്. അത് കഴിഞ്ഞിട്ട് കണ്ടത് വെളിപ്പാട് ദിവസം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുന്നവരുടെ കൂട്ടം പിന്നത്തേതിൽ ഒരു പെർമനന്റ് സ്ട്രക്ചർ എന്ന നിലയിൽ, ഒരു വിശുദ്ധ നഗരം എന്ന നിലയിൽ അവർ മാറ്റപ്പെടുകയാണ്. ഒരു വിശുദ്ധ നഗരം എന്ന നിലയിൽ തേജസ്സിന്റെ നഗരം, പുതിയ യെരുശലേം എന്ന് പറയുന്ന അലങ്കരിക്കപ്പെട്ട ഒരുക്കപ്പെട്ട കുഞ്ഞാടിന്റെ കാന്ത എന്ന നിലയിൽ ആ ഒരു നഗരത്തെ കുറിച്ച് നമ്മൾ പിന്നത്തേതിൽ കാണുകയാണ്. അങ്ങനെ ഒരു കാഴ്ചയാണ് പിന്നെ കാണുന്നത്. അപ്പൊ ഈ പഠനത്തിന്റെ ഒരു ഇൻട്രഡക്ഷനാണ് പറഞ്ഞത്. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, വ്യക്തിപരമായി നാം ഓരോരുത്തരും ദൈവത്തിന്റെ സഭയാണ്. പിന്നെ നാം ഇപ്പോൾ മൺമയ കൂടാരത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നത്തേതിൽ നാം ഒരു വിൺമയ കൂടാരത്തിലേക്ക് പ്രവേശിക്കുമെന്ന കാര്യം ഈ കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞു. അങ്ങനെ ദൈവനിവാസം എന്ന വിഷയം അല്ലല്ലോ, അങ്ങനെ ദൈവനിവാസങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത മനുഷ്യരാണ് നമ്മൾ. ആ നമ്മളോട് വന്ന് പറയുകയാണ്, അപ്പോസ്തലന്മാർ യെരുശലേം ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി, നിങ്ങൾ എന്താ പ്രാർത്ഥിക്കാൻ പോവാത്തതെന്ന്. അങ്ങനെ നമ്മൾ അവിടെ പ്രാർത്ഥിക്കാൻ പോയ കൃപയിൽ നിന്ന് നമ്മൾ വീണെന്നല്ലേ അർത്ഥം? അവിടെ പോയിട്ട് എന്ത് പ്രാർത്ഥന? ഇവർ ഈ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നു. ആ പ്രാർത്ഥന എപ്പോഴാണ്, അതിൻ്റെ സമയം എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഏത് രീതിയിലാണെന്നൊക്കെ ചോദിച്ചാൽ ഇവർക്ക് ആൻസർ ഒന്നുമില്ല. അവർ ഈ അധ്യായം വായിച്ചിട്ടങ്ങ് പറയുകയാണ് അവരങ്ങനെ പ്രാർത്ഥിക്കാൻ പോയിന്ന്. അങ്ങനെ അവിടെ ഉണ്ടോ സഹോദരങ്ങളെ? ശിജുപാസ് നമുക്ക് ആ വാക്യം നോക്കിയാലോ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം ഒന്ന് വായിച്ചേ.
ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്ന് അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് വിഷയാധിക്കുവാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ ദിനം പ്രതി എത്തിത്താറുണ്ട്.
ഓക്കെ, ഇത് പറയുമ്പോ ഒരു കാര്യം കൂടെ പറയണമല്ലോ. യെരുശലേം ദൈവാലയം എന്ന് പറയുന്ന ആ മഹത്തായ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, പുതുപ്പള്ളി പള്ളി പോലെ എടപ്പള്ളി പള്ളി പോലെ ഒന്നും അല്ലാതിരിക്കുന്നത്, അതിന് നിർമ്മിതിക്ക് വ്യത്യാസമുണ്ട്. ആ ആലയം എന്ന് പറയുന്നതിന് 3 ഭാഗമാണ്, അതിന് പ്രാകാരമുണ്ട് അഥവാ കോട്ടിയാട്, പിന്നീട് ഹോളി പ്ലേസ്, മോസ്റ്റ് ഹോളി പ്ലേസ്, ഇങ്ങനെ 3 തിരിച്ചിരിക്കുകയാണ്. ഈ സെയിം സ്ട്രക്ചർ തന്നെയാണ് സമാഗമന കൂടാരത്തിനും. അപ്പോൾ അങ്ങനെ യെരുശലേം ദൈവാലയത്തിന് ഇങ്ങനെ 3 ഭാഗമുണ്ട്. 3 ഭാഗം അതിൻ്റെ പ്രാകാരത്തിലാണ് ബലിപീഠം ഇരിക്കുന്നത്. പ്രാകാരത്തിൽ തന്നെയാണ് മോൾട്ടൻ സി അഥവാ താമ്രക്കടൽ ഇരിക്കുന്നത്. സമാഗമന കൂടാരത്തിലേക്ക് വരുമ്പോൾ താമ്രക്കടലിന് പകരം അവിടെ ഇരിക്കുന്നത് താമ്രത്തൊട്ടിയാണ്. അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം, ചെറുതല്ല വലിയ വ്യത്യാസം ആ കാര്യത്തിലുണ്ട്. അതിന് രണ്ടിൻ്റെ ഉദ്ദേശശുദ്ധി ഒന്നു തന്നെയാണ്. അപ്പം ഇത് രണ്ടും പ്രാകാരത്തിലിരിക്കുകയാണ്. അങ്ങനെ അത് പ്രാകാരത്തിലിരിക്കുമ്പോൾ സാമാന്യ ജനത്തിന് കടന്നു വരാവുന്ന ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് സാമാന്യ ജനത്തിന്. അപ്പോൾ ഈ പ്രാകാരത്തിൻ്റെ അകത്തേക്ക് കടന്നു വന്ന് യാഗപീഠത്തോട് ചേർന്ന് നിന്ന് ശുശ്രൂഷിക്കാൻ കഴിയുന്നത് അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർക്ക് മാത്രമാണ്. കമൻ്റൊക്കെ എഴുതുന്നവർ കേട്ടിട്ട് എഴുതണം കേട്ടോ, ചുമ്മാ എഴുതരുത്, ദൈവത്തെ ഓർത്ത് കാര്യങ്ങളെ കേട്ടിട്ട് പഠിച്ചിട്ട് എഴുതണം. അപ്പം അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർക്ക് മാത്രമാണ് യാഗപീഠത്തെ സ്പർശിക്കാനോ അതിൽ ശുശ്രൂഷിക്കുവാനോ കഴിയുന്നത്. അത് പ്രാകാരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തൊട്ട് ബാക്കിൽ, അതായത് അടുത്ത, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നിൽ അണിനിരക്കുന്നവരെ കുറിച്ച് വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞാൽ, ലേവിയുടെ മക്കളായ, ലേവിക്ക് മൂന്ന് മക്കളുണ്ടെന്ന് നമുക്കറിയാം. അതിൽ എന്താ, ഗർശോന്യര്, കെഹാത്യര്, മെരാരിര്, ഇങ്ങനെ ഈ മൂന്ന് മക്കൾക്കും അവരുടെ ധാരാളം മക്കളുണ്ടല്ലോ, അവർക്കെല്ലാം നിൽക്കാവുന്ന സ്പേസ് ഉണ്ട്. അതാണ് ലേവിയുടെ കോർട്ട്യാർഡ് എന്ന് പറയും, ലേവിയുടെ പ്രാകാരം. അവരവിടെയാണ് നിൽക്കേണ്ടത്. അവർ ഈ അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരെ ശുശ്രൂഷയിൽ സഹായിക്കുക എന്നുള്ളതാണ്. അതായത് ഈ മൃഗത്തെ അറുത്തു കഴിയുമ്പോൾ അതിൻ്റെ തോലുരിക്കുക, അതിനെ ഘട്ടം ഘട്ടമായി നുറുക്കുക, കഴുകാൻ സഹായിക്കുക എന്ന് വേണ്ട ഇത്യാദി കാര്യങ്ങളൊക്കെ, വിറക് കീറുക, വിറക് കൊണ്ടുവരിക, അതായത് യാഗപീഠത്തിന് അടുക്കിലേക്ക് വിറക് കൊണ്ടുവരിക, യാഗപീഠത്തിൽ ശുശ്രൂഷിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിൽ, അതുപോലെ മേശമേലിരിക്കുന്ന അപ്പം, അപ്പം ചുടാനും, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെ ഈ പലവിധമായ കാര്യങ്ങൾക്ക് സഹായവൃന്ദമായിട്ട് നിൽക്കുന്നവരാണ് ലേവിയ പുരോഹിതന്മാർ. അവരെ ലേവിരെന്ന് വിളിക്കും, ചില സ്ഥലത്ത് ലേവിയ പുരോഹിതന്മാരെന്നും പറയും. അവർ ആക്ച്വലി പുരോഹിതന്മാരല്ല, അഹരോന്റെ പുത്രന്മാരാണ് പുരോഹിതന്മാർ. എന്നാൽ ഇവരെ ഇങ്ങനെ സംബോധന ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അതിൻ്റെ പിന്നിൽ ഇസ്രായേലിലെ പുരുഷന്മാർ നിൽക്കും. അതാണ് പുരുഷന്മാരുടെ കോർട്ട്യാർഡ്, അതായത് ജെൻസ് കോർട്ട്യാർഡ്, അല്ലെങ്കിൽ പുരുഷന്മാരുടെ പ്രാകാരം. അത് കഴിഞ്ഞ് സ്ത്രീകളുടെ പ്രാകാരം. അതിനും ദൂരെയാണ് ജാതികളുടെ കോർട്ട്യാർഡുണ്ട്, ജെന്റൈൽസിൻ്റെ. അവിടെ ചുറ്റുമുള്ള മറ്റ് ജാതികളുണ്ടല്ലോ, ആ ജാതികൾക്ക് ദൈവസന്നിധി കടന്നു വന്ന് നിൽക്കാവുന്ന ഒരു സ്പേസ് ഉണ്ട്, അത് വളരെ ദൂരെയാണ്. അതുകൊണ്ടാണ് അവരെ ദൂരസ്ഥരെന്ന് വിളിക്കുന്നത്. ഇവര് ഈ ഇസ്രായേലിന് കുറച്ചും കൂടി അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് എഫേസ് ലേഖനത്തിൽ അവരെ സമീപസ്ഥരെന്ന് വിളിക്കുന്നത്. അവര് സമീപസ്ഥരാണ്, കുറച്ചും കൂടെ യാഗപീഠത്തോട് അടുത്ത് വരുന്നത് ഈ ഇസ്രായേൽ ജനമാണ്. അതേസമയം ബാക്കിയുള്ളവർ കുറച്ച് അകലത്തിലാണ് നിൽക്കുന്നത്. ഇതാണ് പൊസിഷൻ. സഹോദരങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. 12 ഗോത്രത്തിൽപ്പെട്ട ഒരുവനാണ് പത്രോസ്. യോഹന്നാനും അങ്ങനെ തന്നെയാണ്. അവര് എന്താ, ഏത് ഗോത്രത്തിൽപ്പെട്ടവരാണെങ്കിലും, അതായത് ലേവ്യ ഗോത്രത്തിന് വെളിയിലാണ് അവര്, അതിന് വെളിയിലുള്ള ഏത് ഗോത്രക്കാരാണേലും പുരുഷന്മാരുടെ പ്രാകാരം വരെ അവർക്ക് വരാൻ കഴിയും, പുരുഷന്മാരുടെ പ്രാകാരം വരെ വരാൻ കഴിയും. അപ്പൊ ഈ പ്രാർത്ഥനാ സമയത്ത് വന്നെന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവം നിയമിച്ചാക്കിയിരിക്കുന്ന അവരുടെ ശുശ്രൂഷാ രീതികളുണ്ട്. അവരുടെ പ്രഭാതയാഗ സമയം എന്ന് പറയുന്നത് രാവിലെ 9 മണിയാണ്, അഥവാ 3 മണി നേരമാണ്. 3 മണി നേരത്താണ് പ്രഭാതയാഗത്തിന്റെ സമയം. പ്രഭാതയാഗം അർപ്പിക്കുവാനായിട്ട് പുരോഹിതൻ അതിന് മുൻപേ കാലേ കൂട്ടി കടന്നു വരും. അങ്ങനെ കടന്നു വന്ന് എന്താ, ഈ യാഗം അർപ്പിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമല്ലോ. ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് യാഗമൃഗത്തെ കൊണ്ടുവന്ന്, അതായത് പലരും യാഗം അർപ്പിക്കാൻ മൃഗങ്ങളുമായിട്ട് വരും, അതൊക്കെ പിന്നാലെ അർപ്പിക്കുന്ന കാര്യമാണ്. അതല്ലാതെ മനുഷ്യര് പുറമേയുള്ളവര്, അതായത് ഇസ്രായേലിലെ സാമാന്യ ജനം യാഗമൃഗത്തെ കൊണ്ടുവരിക എന്നുള്ളതല്ല. അതല്ലാതെ തന്നെ നിരന്തര ഹോമയാഗം എന്ന് പറയുന്ന നിലയിൽ, കണ്ടിന്യുവൽ ബേൺ സാക്രിഫൈസ് നടക്കുന്ന ഇടമാണത്. അപ്പൊ ആ നിരന്തര ഹോമയാഗത്തിന് വേണ്ടി രാവിലെ 9 മണിക്കും സന്ധ്യായാഗത്തിന്റെ സമയം വൈകിട്ട് 3 മണിക്കും, അങ്ങനെ 2 യാഗങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ യാഗം അർപ്പിച്ച് യാഗരക്തവുമായി പുരോഹിതൻ വിശുദ്ധ സ്ഥലത്ത് കടന്നു പോകും. വിശുദ്ധ സ്ഥലത്ത് ആ രക്തം തളിക്കുന്നു, രക്തം തളിച്ച് ധൂപം അർപ്പിച്ച് അങ്ങനെ അങ്ങനെ അതിൻ്റെ ഓരോരോ കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് മടങ്ങി വരുന്നത്. അങ്ങനെ ചീട്ടുവീണ സമയത്ത്, കൂറിൻ്റെ ക്രമപ്രകാരം ചീട്ടുവീണ സമയത്ത്, അബിയാക്കൂറിലുള്ള സെക്കിരിയാവ് ഇതുപോലെ യാഗം അർപ്പിച്ച് പിന്നത്തേതിൽ ധൂപം അർപ്പിക്കാനായിട്ട്, അഥവാ പരിമള ധൂപം അർപ്പിക്കാനായിട്ട് ഹോളി പ്ലേസിലേക്ക് കടന്നുപോയി, വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നുപോയി. അങ്ങനെ ധൂപം അർപ്പിക്കുന്ന സമയത്താണ് ഈ പുരോഹിതൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഇസ്രായേലിലെ സകല ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ധൂപപീഠത്തിന് അവിടെ നിന്നുകൊണ്ടാണ്. ധൂപപീഠം എന്താ കാണിക്കുന്നത്? ഇന്റസസറിയാണ് കാണിക്കുന്നത്. മധ്യസ്ഥതയാണ് ധൂപപീഠം കാണിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് സെക്കിരിയാവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൂതൻ വെളിപ്പെട്ട് സെക്കിരിയാവിനോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ പശ്ചാത്തലം മനസ്സിലായില്ലേ? ഇത് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ താഴേന്ന് മുതൽ പറഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഇങ്ങനെ സാഹിത്യ ഭാഷയിൽ പ്രാർത്ഥിക്കുന്ന പോലത്തെ ഒരു പ്രാർത്ഥനയല്ല, ധൂപം അർപ്പിക്കുക എന്നുള്ളതാണ്. ധൂപം അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഉണർത്തിക്കുന്നത്. ധൂപം അർപ്പിക്കും, ധൂപാർപ്പണം കഴിഞ്ഞ് പിന്നെ അവർ പുറത്തേക്ക് വരും, പുരോഹിതൻ പുറത്തേക്ക് വരും. ഈ ധൂപാർപ്പണത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ സ്റ്റഡിയിൽ ധൂപപീഠം എന്നുള്ള വിഷയത്തിൽ സംസാരിച്ചിരുന്നു അല്ലെ, ഇൻസെൻസ് ഓൾട്ടർ എന്നുള്ള വിഷയത്തിൽ അത് ഒരളവിൽ സംസാരിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ സാറ്റർഡേ മീറ്റിങ്ങിൽ കുറച്ചു കാലം മുന്നോട്ട് വന്നു കഴിയുമ്പോൾ സത്യാരാധന എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ ഒന്നുകൂടെ വിശദീകരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അന്ന് പറയാൻ വിട്ടുപോയ കാര്യങ്ങളും കൂടുതൽ വിശദമാക്കേണ്ടതുമായ മേഖലകളുണ്ട്. ആ കാര്യങ്ങളെയൊക്കെ ഒന്നുകൂടെ വിശദമാക്കേണ്ടതുണ്ടെന്നൊരു ചിന്ത ഭരിക്കുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട നിലയിൽ ഈ ഈ ധൂപമർപ്പിക്കുന്ന സമയം, അതാണ് പഴയ നിയമത്തിൽ ധൂപമർപ്പിക്കുന്ന ആ കാര്യമാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളെന്ന് പറയുന്ന ആത്മാവിലുള്ള ആരാധന. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. പലരും ഈ കാര്യത്തിൽ അജ്ഞരാണ്. അജ്ഞരായിക്കൊണ്ട് അവർ കമൻസ് ഒക്കെ എഴുതുന്നതൊക്കെ കാണണം പല സ്ഥലങ്ങളിലും പോയി. അയ്യോ, മഹാമണ്ഡത്തരങ്ങളാണ് പലരും പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വൺ ബൈ വൺ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ച് പഠിച്ച് നമ്മൾ വരുമ്പോഴാണ് നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നത്. നമുക്ക് ഫലപ്രദമായിട്ട് ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ കഴിയും. കഴിയുന്നത് നമുക്ക് മാത്രമാണ്. കാരണം ഇത് ഇത്ര കൃത്യതയോടെയാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. പ്രഭാതയാഗത്തിന്റെ സമയത്ത് പുരോഹിതം വന്ന് യാഗം അർപ്പിക്കുന്നു, പിന്നത്തേതിൽ ധൂപം അർപ്പിക്കുന്നു. ആ ധൂപം അർപ്പിക്കുന്ന സമയത്തിന്റെ ആ ആ നിമിഷങ്ങൾ വർണ്ണിക്കണം. അത് ഇസ്രായേൽ ഭയന്ന് നിൽക്കുന്ന നിമിഷങ്ങളാണ്. പുരോഹിതൻ ധൂപപീഠത്തിൽ ധൂപം അർപ്പിക്കുന്ന സമയത്ത് ഒരു സഹായി കൂടെ ഉണ്ടാകും. ധൂപം അർപ്പിക്കുന്ന സമയത്തല്ല, ധൂപം അർപ്പിക്കാനുള്ള സഹായത്തിനായിട്ട് ഒരാൾ അതുവരെ കൂടെ ഉണ്ടാകും. ധൂപാർപ്പണം തുടങ്ങിക്കഴിഞ്ഞാൽ ആ സഹായിയായ പുരോഹിതൻ വെളിയിലേക്ക് പോകണം. ആ സമയത്ത് ഇസ്രായേലിലെ സാമാന്യജനം, തങ്ങൾക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്ന കോട്ടിയാടിൽ അവർ ഓരോരുത്തരും ഉണ്ട്, അവരെല്ലാം അവിടെയുണ്ട്. അവർ നിൽക്കുന്നിടത്ത് ഒരടി പിന്നിലേക്ക് മാറി അവർ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കിടക്കുന്ന നിമിഷമാണ്. കാരണം ഈ പുരോഹിതൻ ധൂപം അർപ്പിച്ചിട്ട് മടങ്ങി വരുമെന്ന് ഗ്യാരണ്ടിയില്ല. ഈ പ്രാകാരത്തിൽ നിൽക്കുന്ന ഇസ്രായേലിയൻ വീട്ടിൽ പോകുമെന്ന് പോലും ഗ്യാരണ്ടിയില്ല. അതുപോലെ ഭക്തിക്കൊത്ത് കടന്നു വരണം, വിശുദ്ധിയിൽ കടന്നു വരണം. അങ്ങനെ ഒരിടമാണിത്. അങ്ങനെ ഭക്തിക്കൊത്ത് കടന്നു വരേണ്ട ഒരിടമാണ്, അങ്ങനെ ആ വിശുദ്ധിയിൽ കടന്നു വരേണ്ട ഒരു സ്ഥലമാണിത്. മനസ്സിലായില്ലേ? ആ ധൂപാർപ്പണത്തിന്റെ സമയം, നമ്മെ സംബന്ധിച്ച് അതാണ് ആത്മാവിലുള്ള ആരാധനയുടെ സമയം. ആ സമയം അതീവ ഗൗരവമാണ്, വളരെ സീരിയസ് ആയ കാര്യമാണ്. അപ്പൊ അങ്ങനെ ആ സീരിയസ് ആയ കാര്യം നടക്കുന്ന സമയം പുരോഹിതൻ അവിടെ നിന്ന് ദൈവത്തോട് ചില കാര്യങ്ങളൊക്കെ പറയും. തൻ്റെ കാര്യങ്ങളും ഇസ്രായേലിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് മടങ്ങി വരും. ഈ സമയത്ത് പത്രോസിനെയും യോഹന്നാനും അതിനകത്ത് പോകാമെന്ന് കണ്ടുപിടിക്കുന്നവൻ മഹാപണ്ഡിതൻ തന്നെയാണ്. മഹാപണ്ഡിതന്മാരാ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, മനുഷ്യരുടെ തലയിൽ ആൾപ്പാർപ്പുണ്ടോന്ന്. എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ഏതെങ്കിലും അച്ഛനോട് ചോദിച്ചാൽ അറിയില്ല. മെത്രാനുണ്ടല്ലോ, 15-20 വർഷം പഠിച്ച മെത്രാൻ, മെത്രാനോട് പോയി ചോദിച്ചിട്ട് വരൂ. മെത്രാനോട് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കാതോലിക്കോട് ചോദിക്കൂ, പുള്ളിക്ക് അറിയില്ലെങ്കിൽ പാത്രിയാർക്കീസിനോട് ചോദിക്കൂ, അവിടെ അറിയില്ലെങ്കിൽ അങ്ങ് റോമിൽ പോയി മാർപ്പാപ്പയോട് ചോദിക്കൂ. നമ്മൾ പരസ്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് വിഡ്ഢിത്തമായി പോകരുത്. അപ്പോസ്തലന്മാരാരും യെരുശലേം ദേവാലയത്തിൽ ക്രൂശീകരണത്തിന് ശേഷം പ്രാർത്ഥനയ്ക്കായിട്ട് പോയിട്ടില്ല. പ്രാർത്ഥനാ സമയത്ത് അവരവിടെ കടന്നു എന്നു പറഞ്ഞാൽ ഇത് ബൃഹത്തായൊരു നിർമ്മിതിയാണ്. ഇതിന് ചുറ്റും ഒരു ചുറ്റും മതിലുണ്ട്, അതിന് 12 വാതിലുകളുണ്ട്. അങ്ങനെ ആ 12 വാതിലുകളും അതിന് വെളിയിലും സ്പേസുകളുണ്ട്. അവിടെ വലിയ പുരുഷാരം കടന്നു വരും യാഗാർപ്പണത്തിനും അവരുടേതായ കാര്യങ്ങൾക്കൊക്കെ. ആലയത്തിലെ പല ശുശ്രൂഷകളുണ്ട് അവിടെ യഹൂദന്മാരെ സംബന്ധിച്ച്. അവര് സ്ത്രീകൾ പ്രസവിച്ചതിന് ശേഷം ശുദ്ധീകരണത്തിന് കടന്നു വരും, കുഞ്ഞുങ്ങളെ കൊണ്ടുവരും, പരിച്ഛേദനയോടുള്ള ബന്ധത്തിൽ വരും. അങ്ങനെ അനവധി കാര്യങ്ങൾക്ക് ആളുകൾ കടന്നു വരും. അപ്പൊ വലിയൊരു ജനവർഗം അവിടെ കടന്നു വരും, വലിയൊരു ജനവർഗം. അത് പ്രഭാതത്തിലും വരും, ഈ പറഞ്ഞ സന്ധ്യായാഗത്തിന്റെ സമയത്തൊക്കെ ജനം അവിടെ കടന്നു വരും. ആ സമയം നോക്കി അപ്പോസ്തലന്മാർ അവിടെ കടന്നു വന്ന്, അപ്പോസ്തലന്മാർക്കൊന്നും ഈ യെരുശലേം ദേവാലയത്തിൽ കടക്കാൻ പറ്റില്ല സ്നേഹിതരെ. കാരണം അവരാരും അഹരോന്റെ പുത്രന്മാരാണോ? അല്ലെങ്കിൽ ആ വംശാവലിയിൽ നിൽക്കുകയാണോ? അവർ വേറെ പല ഗോത്രക്കാരല്ലേ, അവർക്ക് എങ്ങനെ യെരുശലേം ദേവാലയത്തിൽ പ്രവേശിക്കാം? അവർക്ക് നിൽക്കാവുന്ന കോട്ടിയാടുണ്ട്, അവിടം വരെ നിൽക്കാം, അത്രയേ ഉള്ളൂ. അത്രമാത്രം അവർക്കും കടന്നു പോകാം. ആ സ്ഥലത്തേക്ക് ഇപ്പൊ ഈ പറഞ്ഞ മുടന്തനായ മനുഷ്യന് അവിടെ പോലും കടന്നു വരാൻ കഴിയില്ല. ഈ മുടന്തൻ അങ്ങോട്ടൊന്നും കടന്നു വരാൻ കഴിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ വാതിൽക്കിലിരുന്ന് ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രോസിനെയും യോഹന്നാനെയും കണ്ടപ്പോൾ അവൻ ഉറ്റുനോക്കി, എന്തെങ്കിലും വെള്ളി നാണയങ്ങൾ കിട്ടുമെന്ന് ഓർത്ത്. അപ്പോഴാണ് അവർ പറയുന്നത്, ഇതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, നസ്രായനെ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരാനായിട്ട് പറയുന്നത്. അങ്ങനെ ആ സൗഖ്യം പ്രാപിച്ച അവനുമായിട്ട് അവര് അകത്തേക്ക് കടന്നു പോയിന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവാലയത്തിലേക്ക് കടന്നെന്ന് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? യാഗം അർപ്പിക്കാൻ പോയിന്നാണോ? അതെ, ധൂപം അർപ്പിക്കാൻ പോയിന്നാണോ? ഇവനെയും കൂട്ടിക്കൊണ്ട് അവർക്ക് പ്രാകാരം വരെ, ഇവനെയും കൂട്ടിക്കൊണ്ട് പുരുഷന്മാരുടെ പ്രാകാരം വരെ അവന് പോകാം. ലേവിയരുടെ പ്രാകാരത്തിലേക്ക് അവർക്ക് ആർക്കും കടക്കാൻ പറ്റില്ല, ഒരു മനുഷ്യനും കടക്കാൻ പറ്റില്ല. അവൻ ലേവി കുലത്തിലായിരിക്കണം, എങ്കിൽ ലേവിയരുടെ പ്രാകാരത്തിലേക്ക് കടക്കാം. അപ്പോൾ അപ്പൊസ്തലന്മാരാരും ഈ യെരുശലേം ദേവാലയത്തിനകത്തേക്ക് പിന്നെ കടന്നുപോയി യാഗം അർപ്പിച്ചു, ധൂപം അർപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മണ്ടത്തരം മനസ്സിലാക്കണം. പിന്നെ യേശു ക്രിസ്തു ക്രൂശിൽ കയറിയത് എന്തിനാ? നസറാണികൾ പറയുന്ന കാര്യമാണ് ഇത്. പിന്നെ യേശു ക്രിസ്തുവിൻ്റെ പരമയാഗം എന്തിനു വേണ്ടിയായിരുന്നു? അപ്പോൾ അതിന് പറയുന്ന, ഇവർ പറയുന്നത് തിരശ്ശീല ചിന്തിയത് പുതുവഴി തുറക്കാനാണ്. തിരശ്ശീല ചിന്തിയത് പുതുവഴി തുറക്കാനാണ്, പുതിയ ആരാധന ക്രമം ആരംഭിക്കുകയാണ്. അതായത് കുർബാന ആരംഭിക്കാൻ പോകുന്ന അതിനകത്ത് കാല് തല്ലി ഒടിക്കും അന്നാസും കയ്യപ്പാവും അങ്ങോട്ട് കുർബാന അർപ്പിക്കാൻ ചെന്ന. ഓർത്തഡോക്സുകാരനെയും കത്തോലിക്കിനെയും ഒക്കെ ഓടിക്കുന്ന വഴി കാണില്ല. യേശു ക്രിസ്തു ക്രൂശിതനായി എന്ന് കരുതി യഹൂദന്മാരത് അംഗീകരിച്ചിട്ടില്ല, അവരതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതൊരു ദിവ്യമായ ബലിയായിരുന്നെന്നും ഒരു പരമയാഗമായിരുന്നെന്നും ഒരു യഹൂദനും സമ്മതിക്കുന്നില്ല, അവരത് അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കുന്നാരാ? നമ്മൾ ദൈവമക്കളല്ലേ അത് അംഗീകരിക്കുന്നുള്ളൂ? ക്രിസ്തീയ ലോകത്തുള്ളവരല്ലേ അത് അംഗീകരിക്കുന്നത്? യഹൂദൻ അത് അംഗീകരിക്കുന്നുണ്ടോ? അപ്പൊ ഈ ക്രൂശുമരണത്തിൽ ഈ തിരശീല ചിന്തിപ്പോയി. അതിനും മണിക്കൂറുകൾക്ക് മുമ്പ് മഹാപുരോഹിതന്റെ വസ്ത്രം കീറി. വസ്ത്രം കീറി സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യും? ഇനി എന്നെ ഒരു തുന്നൽക്കാരനെ വിളിച്ചിട്ടാ കീറൽ തുന്നണം, അത്ര തന്നെ. അത് മഹാപുരോഹിതൻ തുന്നിച്ചേർത്തു. പിന്നെ തിരശീല അവര് നേരം വെളുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? അതും തുന്നി ക്ലിയർ ചെയ്തു. ഏതെങ്കിലും വിധത്തിൽ അത് ക്രമീകരിച്ചു എന്ന് ചിന്തിച്ചോ? ക്രമീകരിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ ഇവിടെ യാഗം നടന്നു. യേശുക്രിസ്തുവിന്റെ ബലിമരണത്തിന് ശേഷം നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസവും അവരവിടെ യാഗം നടത്തി. പ്രഭാതയാഗവും സന്ധ്യായാഗവും നടത്തി. അപ്പൊ അത് സബാഷ്, കൊള്ളാം, ഈ യാഗത്തിന്റെ ഭാഗമാകാൻ ഞങ്ങളും വന്നു എന്ന് അപ്പോസ്തലന്മാർ പറയോ? അപ്പോസ്തലന്മാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർത്താവിന്റെ ബലിമരണത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? സഹോദരങ്ങളെ, ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പഠിച്ച സമാഗമന കൂടാരം എന്ന വിഷയവും യെരുശലേം ദേവാലയത്തിന്റെ ചുറ്റുമതിൽ എന്ന കാര്യമൊക്കെ അതിന്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര വിശദമായി പറയുന്നത്. നമുക്ക് ലഭിക്കപ്പെട്ട ഭാഗ്യാവസ്ഥയാണത്. അനേകർക്ക് മനസ്സിലാകാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇരുട്ടിൽ തപ്പിത്തടയാണ്. ആ സഹോദരങ്ങളുടെ കമന്റ്സ് വായിച്ചിട്ടാണെങ്കിൽ എനിക്ക് അത്യുത്സാഹത്തിൽ മറുപടി പറയാൻ കഴിഞ്ഞേനെ. അപ്പൊ ആ കമന്റ്സ് എന്റെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഗൗരവമായ പോയിന്റ്സ് അവർ നോട്ട് ചെയ്തിട്ടുണ്ട്, ഗൗരവമായ പോയിന്റ്സ് അവർ റേസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് നമ്മൾ മറുപടി പറയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ശക്തിമത്തായി തീർന്നേനെ. അപ്പൊ ഈ മൂന്നാം അധ്യായത്തില് നമ്മൾ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ താഴേക്ക് വായിച്ചു വരുമ്പോൾ അതിന്റെ 19-20 വാക്യങ്ങൾ വായിച്ചേ. 19-20 ഈ വായിച്ച വാക്യപ്രകാരം പത്രോസ് യോഹനാനും യെരുശലേം ദേവാലയത്തിന്റെ പ്രാകാരത്തിൽ നിൽക്കുന്നു. അവർ മുൻപോട്ട് കടന്നു വന്നു. മുടന്തിന് സൗഖ്യം കിട്ടുന്നവരെ അവർ വെളിയിലായിരുന്നു, ഇപ്പൊ അവരകത്തേക്ക് കടന്നു വന്നു, പ്രാകാരത്തിലെത്തി. അപ്പൊ അവിടെ നിൽക്കുന്ന മനുഷ്യരോട്, പ്രാകാരത്തിന്റെ ഉള്ളിലേക്ക് വന്നെന്നല്ല, അതിന്റെ പരിസരത്ത്, അത് വലിയ ഒരു പറഞ്ഞല്ലോ ബൃഹത്തായ നിർമ്മിതിയാണ്, അതിന്റെ പരിസരത്ത് നിൽക്കുന്ന ആളുകളോട് പത്രോസ് പ്രസംഗിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് പത്രോസ് പ്രസംഗിക്കുക, പത്രോസ് പ്രാർത്ഥിക്കാൻ പോയി എന്ന് ആൾക്കാർ പറയുന്നത്. അങ്ങനെ ബൈബിളിൽ വാക്യമില്ല. പ്രാർത്ഥനാ സമയത്ത് അവർ യെരുശലേം ദേവാലയത്തിൽ വന്നതാണ്. പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥിക്കുന്ന ആരാ? പ്രാർത്ഥിക്കാൻ അവിടെ ഒത്തുകൂടിയിരിക്കുന്ന യഹൂദന്മാരാണ്. അവിടുത്തെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പുരോഹിതന്മാരവിടെ ഉണ്ട്. അതേസമയം അപ്പൊസ്തലന്മാർ അവിടെ പോയത് അവിടുത്തെ അവരുടെ ശുശ്രൂഷയുടെ ഭാഗമാകാനല്ല, അവരവിടെ തക്കം പാർത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് മുടന്തനെ സൗഖ്യമാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പുരുഷാരത്തോട് സംസാരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ പത്രോസ് ഒരു 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 മറുപടി എന്നോണം പറയുന്നതാണ്. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊൾവിൻ. എന്നാൽ കർത്താവിന്റെ സമൂഹത്തിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻനിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. അതായത് നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് നിങ്ങൾ അനുതപിക്കണം, മാനസാന്തരപ്പെട്ട് ക്രിസ്തു യേശുവിങ്കിലുള്ള വീണ്ടെടുപ്പ് അനുഭവിക്കണം. പിന്നത്തേതിൽ നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസായേൽക്കണം. ഈ കാര്യങ്ങളാണ് ഈ ദൈവാലയത്തിൻ്റെ കോമ്പൗണ്ടിൽ നിന്നുകൊണ്ട് പത്രോസ് പറഞ്ഞത്. അപ്പം നമ്മുടെ മറുപടി എന്താ? പത്രോസ് യോഹന്നാനും അവിടെ കടന്നു പോയത് സുവിശേഷം പ്രസംഗിക്കാനാണ്. സുവിശേഷത്തിൻ്റെ ഭാഗമാണ് മാനസാന്തരപ്പെട്ടുകൊള്ളുക എന്നുള്ള കാര്യം. യഹൂദനെ സംബന്ധിച്ച് പാപങ്ങൾ മാഞ്ഞു കിട്ടാനായിട്ട് മാനസാന്തരപ്പെടേണ്ട കാര്യമുണ്ടോ? ചിന്തിച്ചേ, നിങ്ങൾ ചിന്താമണ്ഡലം ഒന്ന് ഉണരട്ടെ. യഹൂദരെ സംബന്ധിച്ച് പത്രോസിന്റെ പ്രസംഗമൊന്നും അവർക്ക് ആവശ്യമില്ല. അവർക്കവിടെ പ്രാകാരത്തിൽ യാഗപീഠം ഇരിപ്പുണ്ട്. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആടുമായിട്ട് വരിക, അല്ലെ പ്രാവുമായിട്ട് വരിക, അല്ലെ കാളയുമായിട്ട് വരിക. അങ്ങനെ പാപപരിഹാര ബലികൾ അവിടെയുണ്ട്. വ്യക്തിപരമായ പാപത്തിന് അങ്ങനെ പരിഹാരം വരുത്താം. ഒരു സമൂഹം എന്ന നിലയിലുള്ള അവരുടെ പാപത്തിന്റെ പരിഹാരത്തിന് ആണ്ടോടാണ്ട് അറ്റോൺമെന്റ് ഡേയിൽ പ്രായശ്ചിത്തം നടക്കുന്ന ദിവസം, മഹാപാപപരിഹാര ദിവസം, അവിടെ രണ്ട് ആടുകളെ ഇറക്കും. അതിനു മുമ്പ് മഹാപുരോഹിതന് വേണ്ടി കാളയിറക്കും. അങ്ങനത്തെ ശുശ്രൂഷാക്രമങ്ങളൊക്കെയാണ് യെരുശലേം ദേവാലയത്തിൽ നടക്കുന്നത്. അങ്ങനെ പാപങ്ങളൊക്കെ മായ്ച്ചു കിട്ടും എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. അവരുടെ വിശ്വാസത്തിന്റെ മേൽ കത്തി വെച്ചുകൊണ്ട് പത്രോസ് പറയുകയാണ്, ഇനിമേൽ വ്യർത്ഥമായ ഇത്തരം കാര്യങ്ങളിൽ പ്രസക്തിയില്ല. നസ്രായരെ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം മുൻ നിയമിച്ചിരിക്കുന്നു. തന്റെ ബലിമരണം മൂലം നമുക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു. ഇനിയും നിങ്ങൾ ബലിയിടാൻ പോവുകയാണോ? ഇനി വിശ്വസിക്കുന്നവർക്ക് പാപമോചനം, ഇനി വിശ്വസിക്കുന്നവർക്ക് നീതീകരണം. അതാണ് പത്രോസിനും യോഹന്നാനും യാക്കോബിനും അത് തന്നെയാണ് പറയാനുള്ളത്. അല്ലാതെ ഇനിയും നിങ്ങൾ ബലിയിട്ടോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തു ക്രൂശ കയറിയത് എന്തിനാ എന്റെ ഓർത്തഡോക്സുകാരാ? ഇനി ക്രിസ്തു ക്രൂശ കയറിയത് ബലിയിടാനാണോ? അല്ല, അപ്പൊസ്തലന്മാർ അവിടെ പുതിയ പ്രാർത്ഥനാക്രമം ആരംഭിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നിന്നെ അവർ അടിച്ചു ഓടിക്കും. അപ്പൊസ്തലന്മാരോ? അവര് അപ്പൊസ്തലന്മാരും ബാക്കിയുള്ളവരും പേടിച്ചു പറച്ചാ ഇരിക്കുന്നത്. ഇപ്പോ ഈ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചതിന് ശേഷമാണ് അവര് ഈ രംഗത്തേക്ക് വന്നത്. ഇപ്പൊ അപ്പൊസ്തല പ്രവൃത്തി 3-ാം അധ്യായം കേട്ടോ വായിക്കുന്നത്. 50 ദിവസം കഴിഞ്ഞു പോയിരിക്കുന്നു. ക്രൂശീകരണം കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞ് പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു പോയി. 50-ാം ദിവസം എന്ന് പറയുന്നതാണ് 2-ാം അധ്യായം. ഇപ്പൊ 3-ാം അധ്യായമാണ് വായിച്ചത്. പിന്നെ ദിവസങ്ങൾ എത്ര കടന്നുപോയി? അപ്പൊ ക്രൂശീകരണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിൽ തന്നെ അവിടെ യാഗമർപ്പിച്ചു. പിന്നെ യഹൂദന്മാർ അവരുടെ പരിപാടിയൊന്നും മുടക്കിയില്ല. അയ്യോ, ക്രിസ്തു ക്രൂശ കയറി, പിന്നെ തിരശീല ചിന്തിപ്പോയി, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, യെരുശലേം ദേവാലയം അടച്ചു പൂട്ടിയേക്കാം, നമുക്ക് അവരുടെ കൂട്ടത്തിൽ പോയി പാട്ട് പാടാം. എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എന്നുള്ള പാട്ട് പാടാമെന്ന് മഹാപുരോഹിതം പറഞ്ഞ് യഹൂദന്മാരെല്ലാം കൂടെ മർക്കോസിന്റെ മാളികയിൽ വന്ന് ഡ്രമ്മൊക്കെ അടിച്ച് ഓർഗനൊക്കെ വായിച്ച് എന്തതിശയമേ ദൈവത്തിന് സ്നേഹം, അങ്ങനത്തെ പാട്ട് പാടുകയായിരുന്നു. അതെയോ, ഇവരെ എല്ലാം കൂടെ യെരുശലേം ദേവാലയത്തിലേക്ക് വിളിച്ചിട്ട് ഇവരെല്ലാം കൂടെ അവിടെ നിന്ന് പാട്ട് പാടുകയായിരുന്നു? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ക്രിസ്തുവിന്റെ ബലിമരണം നടന്ന സമയം മുതല്, അത് ഏകദേശം 30 AD കർത്താവിന്റെ ബലിമരണം ഏകദേശം 30 AD സംഭവിച്ചു. അവിടെ മുതലൊരു 40 വർഷം മുൻപോട്ട് ചിന്തിച്ചാൽ യെരുശലേം ദേവാലയം അവിടെ ഇരിപ്പുണ്ട്. 40 വർഷം മുന്നമേ പറഞ്ഞിട്ടുണ്ട് ഇത് എത്ര മഹത്തരമാണെങ്കിലും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുമെന്ന്. 40 ആണ്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 70 AD തീത്തോസിന്റെ കാലത്ത് യെരുശലേം ദേവാലയം തകർത്തുകൊണ്ട് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തച്ചുടച്ച് കളഞ്ഞു. അതല്ല, യെരുശലേമിനെ കുപ്പക്കുന്നു പോലെയാക്കി. അത് അന്ന്. അപ്പൊ അതുവരെയുള്ള ഈ 40 വർഷക്കാലം യഹൂദന്മാർ അവരുടെ പിതാക്കന്മാർ അവരെ പഠിപ്പിച്ച പ്രാക്ടീസുകൾ തന്നെയാണ് അവിടെ അനുവർത്തിച്ചത്. അവിടെ അപ്പൊസ്തലന്മാർക്കൊന്നും ഒരു പ്രവേശനവും അവിടുത്തെ ശുശ്രൂഷകളിൽ ഇല്ല. അവർക്ക് യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നു എന്ന കാരണത്താൽ അവർ യാഗമർപ്പിക്കുമ്പോഴും ധൂപമർപ്പിക്കുമ്പോഴും പ്രാകാരത്തിൽ പോയി അതിന്റെ വാസനയടിച്ചിട്ട് വീട്ടിൽ പോകാം. അതല്ലാതെ അവരുടെ പ്രസംഗമോ പഠിപ്പീരൊന്നും യെരുശലേം ദേവാലയത്തിനകത്ത് നടക്കില്ല, ഒന്നും ഒരിക്കലും നടക്കില്ല. പകരം വെളിയിൽ നിന്ന് അതൊക്കെ പറയാം, പുറത്തു നിന്ന് അതൊക്കെ പറയാം. അങ്ങനെ പുറത്തു നിന്ന് പത്രോസ് പറഞ്ഞ കാര്യമാണ് നമ്മൾ വായിച്ചത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ അധ്യായത്തിന്റെ തന്നെ,
നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു.
പത്രോസ് അവിടെ നിന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ അയച്ചിരിക്കുന്നത് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ പാപങ്ങളിൽ നിന്നും അകൃത്യങ്ങളിൽ നിന്നും തിരിക്കുവാനാണ് യഹൂദന്മാരെ. അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് അവനെ അയച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ നാമം കേൾക്കുന്നത് തന്നെ യഹൂദന്മാർക്ക് ദേഷ്യമാണ്. അപ്പോഴാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ നിന്ന് പത്രോസ് പ്രസംഗിക്കുന്നത്. അത് കഴിഞ്ഞ് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകന്മാരും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കുകയും 2-ാം വാക്യമായി ശേഷിച്ചു പാസ്റ്ററെ.
അവർ ജനത്തെ ഉപദേശിച്ചു ഉപദേശിക്കാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും നീരസപ്പെട്ടു.
അപ്പൊ പത്രോസും യോഹന്നാനും അവിടെ കടന്നു എന്നത് ഉപദേശിക്കാനാണ്, അവിടെ കൂടി വന്ന യഹൂദന്മാരെ ഉപദേശിക്കാനാണ്. ക്രിസ്തീയ ഉപദേശം അവിടെ വെളിപ്പെടുത്തേണ്ടതുണ്ട്, യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിനാണ് യെരുശലേം ദേവാലയത്തിൽ അവർ കടന്നുപോയത്. ഇന്ന് യെരുശലേം ദേവാലയത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല. ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് ശേഷം യെരുശലേം ദേവാലയത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഇനി ഈ അപ്പോസ്തലന്മാരാണ് അല്ലെങ്കിൽ അവിടെയുള്ള സത്യക്രിസ്ത്യാനികളാണ് ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്ന അവരോരോരുത്തരുമാണ്. അതിന്റെ ചരിത്രം നമുക്കറിയില്ലേ? മാളികമുറിയിൽ കൂടിയിരിക്കുന്ന 120 പേരെ ദൈവത്തിന്റെ ആലയം എന്ന നിലയിൽ ദൈവം ഉയർത്തുന്നു, ദൈവത്തിന്റെ ആലയം എന്ന നിലയിൽ അവരെ അപ്ഗ്രേഡ് ചെയ്യുന്നു. ഇപ്പൊ 120 ആലയമായി. പ്രസംഗം കേട്ട് മുന്നോട്ട് വന്നവർ 3000 ആലയങ്ങളായി, പിന്നീട് 5000, അങ്ങനെ അസംഖ്യം. യെരുശലേമിന്റെ തെരുവുകളിൽ, അതുപോലെ ചുറ്റുപാടുമുള്ള യഹൂദയിൽ എമ്പാടും, പിന്നെ അതങ്ങനെ മുന്നോട്ട് പോവുകയല്ലേ വരുംകാലത്ത്. സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വം കഴിഞ്ഞതിന് ശേഷം എന്താ സുവിശേഷം ചുറ്റുമുള്ള രാജ്യങ്ങളിലൊക്കെ സ്പ്രെഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെയാണ് ദൈവത്തിന്റെ പദ്ധതി. അപ്പോൾ അതിന് പകരം ഈ യെരുശലേം ദേവാലയത്തിൽ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയല്ല അവര്. യെരുശലേം ദേവാലയത്തിന്റെ പ്രസക്തി അസ്തമിച്ചിരിക്കുന്നു, യാതൊരു പ്രസക്തിയില്ല. നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ വിഷയത്തിന്റെ ആഴങ്ങൾ പഠിക്കണം, കർത്താവിന്റെ ക്രൂശ് എന്താന്ന് മനസ്സിലാക്കണം. അത് വെറും മരക്കുരിശല്ല, അത് പൊൻകുരിശല്ല, വെള്ളിക്കുരിശുമല്ല. അതിന് ആത്മീയ അർത്ഥങ്ങളുണ്ട്, അതിന് ആഴങ്ങളുണ്ട്. ക്രിസ്തുവിന്റെ ബലിമരണ നിമിത്തം നമുക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞ രക്ഷ, ആ രക്ഷയുമായി ബന്ധപ്പെടുത്തിയാണ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത്. ദൈവരാജ്യം എന്നുള്ളത് ഗ്രഹിക്കണം. അതൊക്കെ ഗ്രഹിച്ചെങ്കിൽ മാത്രമേ യെരുശലേം ദേവാലയത്തിന്റെ ഈ കാര്യത്തിന്റെ ഒക്കെ പ്രസക്തി മനസ്സിലാകുകയുള്ളൂ. 4 തന്നെ 13 വാക്യം കൂടി ഒന്ന് വായിച്ചേ.
അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ട് അവർ യേശുവിനോടുകൂടി ആയിരുന്നവരെന്നും അറിഞ്ഞു.
അപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങളിൽ അവർ ആശ്ചര്യപ്പെടുന്നതിന്റെ കാരണം എന്താ? ഇവരുടെ ധൈര്യം. അവിടെ നിന്നുകൊണ്ട് പത്രോസ് പറയുന്ന 12 വാക്യത്തിലുണ്ട്, മറ്റൊരുത്തരിൽ രക്ഷയില്ല, യഹൂദന്മാരെ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, നസറായന യേശു ക്രിസ്തുവിന്റെ നാമം. അത് പത്രോസ് അവിടെ നിന്ന് പറഞ്ഞെങ്കിൽ അതേ പാറ്റേണിൽ ഇന്നും പറയുന്ന ഒരു പെന്തിക്കോസുകാർ മാത്രമേ ഉള്ളൂ, അല്ലാത്ത ഒരുത്തന്റെ പേര് പറയാവോ? അതായത് വേർപെട്ടവരെ എല്ലാ കൂട്ടത്തിൽ ഞങ്ങൾ പെടുത്തും, ബ്രദറുകാരൊക്കെ അങ്ങനെ പറയുന്നവരാ. അതല്ലാത്ത എപ്പിസ്കോപ്പൽ സഭകളിൽപ്പെട്ട ഏതെങ്കിലും ഒരുവൻ അങ്ങനെ പറയോ? യാക്കോബായ സഭയുടെ നിരണം, ഭദ്രാസനം, എത്രാപ്പോലീത്തയുടെ പ്രസംഗം ഇപ്പൊ കേൾപ്പിക്കേണ്ടതാ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസംഗിച്ചത്.
ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ, ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ്. The fastest growing religion in the world. അതിന്റെ അടുത്തെങ്കിലും എത്തുവാൻ മറ്റൊരു മതത്തിനും അടുത്ത കാലത്തെങ്കിലും സാധിക്കില്ല. എന്തുകൊണ്ടാണ് ഇസ്ലാമോഫോബിയ? ഇസ്ലാമിനെ ഭയപ്പെടണം, ഇസ്ലാമിനെ വെറുക്കണം എന്നുള്ള അമേരിക്കൻ അജണ്ട നടപ്പിലാകാതെ ഈ പ്രചരണത്തിന്റെ മധ്യത്തിലും ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ മതമായിട്ട് ശക്തി പ്രാപിക്കണമെങ്കിൽ അതിന്റെ പിറകിലെ സത്യം, അതിന്റെ പിറകിലെ കരുണയും സമാധാനവുമാണ്, സമത്വമാണ്, സമഭാവനയാണ്. നമ്മുടെ രാജ്യത്ത് ജാതിയുടെ പേരിൽ മനുഷ്യർ തമ്മിൽ അകലം പാലിക്കേണ്ടിയിരുന്ന ഒരു കാലമുണ്ട്. തൊട്ടുകൂടായ്മ, അയിത്തം, അസ്പൃശ്യതയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്തേക്കാണ് ഇസ്ലാം കടന്നു വന്നത്. ആരും തൊടാത്തവരെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന ഒരു പുതിയ സംസ്കാരം ഇസ്ലാം ഇവിടെ ഉണ്ടാക്കി കൊടുത്തു. സഹിക്കുമോ ആഗോള ക്യാപിറ്റലിസത്തിന്? സഹിക്കുമോ ജാതീയതയ്ക്ക്? സഹിക്കുമോ സവർണദേശീയതയ്ക്ക്, ഫാഷിസത്തിന്?
ഒരു കറുത്ത തുണിയും തലയിൽ ഇട്ടുകൊണ്ട് അദ്ദേഹം പറയാണ്, കറുത്ത തുണിയിൽ ഇങ്ങനെ ഒരു പുള്ളിക്കുത്ത് പോലെ ഉണ്ട്, കുരിശു പോലെ ഇരിക്കും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ തലയ്ക്കകത്ത് എന്താന്നുള്ളത് തമ്പുരാനെ അറിയാവുള്ളൂ. പുള്ളി പറയാണ്, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠ മതം ഇസ്ലാമാണ്, കാരുണ്യമുള്ള മതം, ആയിരങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ബലിവനായ ദൈവത്തിന്റെ വിശുദ്ധ പ്രവാചകനാണ് മിഷൻ മമാത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ ഈ പുള്ളി കുപ്പായൊക്കെ വേണ്ടി കുർബാന അർപ്പിക്കുന്നത് എന്തിനാ? അവരുടെ അനുഗാമികളായ ആളുകളാണ് വന്ന് ഈ മണ്ഡത്തരങ്ങളൊക്കെ വിളമ്പുന്നത്. അവരുടെ തലയ്ക്കകത്ത് ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കുന്നത്. അപ്പൊ അപ്പോസ്തലന്മാർ യഹൂദന്മാരുടെ ഇടയിലാകട്ടെ, ജാതികളുടെ ഇടയിലാകട്ടെ, എവിടെയും നിന്ന് അവർ പറഞ്ഞു എത്തുള്ളൂ, മറ്റൊരുത്തരും രക്ഷയില്ല, ആത്മരക്ഷയ്ക്ക് യേശുക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ, വേറൊരു നാമമില്ലെന്ന്. പെന്തിക്കോസ്തുകാരെല്ലാം മഹാശ്രേഷ്ഠന്മാരാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയ്ക്ക് ഇത് പറഞ്ഞപ്പോൾ ഈ പെന്തക്കോസ്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും പലരെയും കുറിച്ചും ഏറ്റവും പവർഫുള്ളായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നയാളാണ് ഞാൻ. ആ ഞാൻ തന്നെയാണ് ഇങ്ങനെയും പ്രസംഗിക്കുന്നത്. കാരണം ഇവിടെ ഒരു ഉപദേശ സംഹിതയുണ്ടെന്നേ, ഒരു ദൈവശാസ്ത്രമുണ്ട് ഇവിടെ പെന്തക്കോസ്തുകാർക്ക്. ഏതോ ഒരു ബിരുദൻ വന്ന് എഴുതി വെച്ചിട്ട് പോയി, പെന്തക്കോസ്തുകാർ ഏതോ ഒരു വാക്യങ്ങളൊക്കെ എടുത്തു വെച്ചുണ്ടായതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വക കളിയാക്കുന്ന രീതിയിൽ, അങ്ങനെ ഏതോ ഒരു വാക്യം മറഞ്ഞിരിക്കുന്ന വാക്യങ്ങളൊന്നും വെച്ചുണ്ടായതല്ല. വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടി തന്നെയാണ് ഒരുവൻ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുന്നത്. കർത്താവിൻ്റെ വചനത്താൽ വീണ്ടും ജനിക്കുന്നവർ, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർ, അവരൊരു ബോധമില്ലാതെയാണോ വരുന്നത്? ഇപ്പം ബോധമില്ലാതെയാണോ നമ്മൾ പ്രസംഗിക്കുന്നത്? പ്രഭാതയാഗത്തെക്കുറിച്ച് സന്ധ്യായാഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുന്നത്, യെരുശലേം ദേവാലയത്തിൽ പത്രോസും യോഹന്നാനും ഒക്കെ എവിടെ വന്ന് നിന്നു എന്ന്, പത്രോസും യോഹന്നാനും യാക്കോബൊക്കെ യെരുശലേം ദേവാലയത്തിൻ്റെ എവിടെ വന്ന് നിന്നു എന്ന് ഈ നിരണം മെത്രാൻ അറിയാമെങ്കിൽ മെത്രാൻ ഇവരെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മെത്രാന്മാർക്ക് അറിയാമെങ്കിൽ അവർ പഠിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ ആളുകൾ മണ്ടത്തരമാണെന്നേ പറയുന്നത്. ഇപ്പം ഈ വായിച്ച വാക്യപ്രകാരമൊക്കെ അവരവിടെ യാഗം അർപ്പിക്കാൻ പോയതല്ല, അവരവിടെ ധൂവർപ്പിക്കാൻ പോയതല്ല. യെരുശലേം ദേവാലയത്തിൽ ധൂവാർപ്പണമുണ്ട്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ഇൻസെൻസ് ഓൾട്ടറിൽ അർപ്പിക്കുന്ന ധൂവാർപ്പണം എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, ആത്മാവിലുള്ള ആരാധനയുടെ ഇടമാണത്. രണ്ട്, ഇന്റസസറി പ്രെയറുമായി ബന്ധപ്പെടുത്തിയാണ് അത് പറയുന്നത്, മധ്യസ്ഥ പ്രാർത്ഥനയുമായി. അവർ അക്ഷരികമായി ധൂവാർപ്പിച്ചു, നമ്മൾ ഇന്ന് ധൂവാർപ്പിക്കുന്നില്ല. ആ ധൂപാർപ്പണത്തിന് ആഴങ്ങളുണ്ട്, നമ്മളെ സംബന്ധിച്ച് വലിയ ആഴങ്ങളാണ് ധൂപാർപ്പണം. ആ ധൂപാർപ്പണത്തിന്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആഴം വെളിപ്പെടുന്നത്, അതിന്റെ മഹാത്മ്യം വെളിപ്പെടുന്നത്. ധൂപപീഠത്തിൽ എന്താ ഉരുകി ഉരുകി നീറി നീറി കത്തി സൗരഭ്യം പരത്തുന്ന ആ സുഗന്ധവർഗങ്ങളുണ്ട്, ആ സുഗന്ധവർഗങ്ങളുണ്ട്. നറുംപശ, ഗുൽഗുലു, ഹൽബാനപ്പശ, നിർമ്മല സാമ്പ്രാണി, ഉപ്പ് എന്നൊക്കെ പറയുന്ന അഞ്ചു കൂട്ടം കാര്യങ്ങൾ ബലിപീഠത്തിൽ, സോറി, അഞ്ചു കൂട്ടം കാര്യങ്ങൾ ധൂപപീഠത്തിൽ അതെങ്ങനെ കത്തി അമരുകയാണ്, അതിന്റെ സൗരഭ്യം പരക്കുകയാണ്. അത് വെച്ചിട്ടാണ് പൗലോസ് പറയുന്നത് തങ്ങളുടെ ജീവിതം സൗരഭ്യം പരത്തുന്നതാണ്, ക്രൂശിന്റെ സൗരഭ്യം തങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ പരക്കുകയാണെന്ന് പൗലോസ് പറയുന്നത്. ക്രൂശിന്റെ സൗരഭ്യം പരക്കുകയാണ്, അവരുടെ ജീവിതം ബലിപീഠത്തിലാണ്, അവരുടെ ജീവിതം ധൂപപീഠത്തിലാണ്. ധൂപപീഠവും ബലിപീഠവും തമ്മിലുള്ള ആ കണക്ഷൻ, അതിൻ്റെ ബന്ധം, അതിൻ്റെ ആഴങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുള്ളവരാണ്, വലിയ ആഴങ്ങളാണ്. ധൂപപീഠത്തിൽ ധൂപമർപ്പിക്കണമെങ്കിൽ ബലിപീഠത്തിൽ നിന്ന് തീക്കനൽ കൊണ്ടുവരണം, അത് രണ്ടും തമ്മിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിച്ച ഇടത്ത്, പ്രസംഗിക്കുന്നവരുടെ ഇടയിൽ, ധ്യാനിക്കുന്നവരുടെ ഇടയിലാണ് ആത്മാവിലുള്ള ആരാധന നടക്കാൻ കഴിയൂ. ക്രൂശിതനായ ക്രിസ്തുവിനെ ധ്യാനിക്കുന്നവരുടെ ഇടയിലാണ് തീ കത്തുന്നത്, തീ കത്തുന്നത്. അപ്പോഴാണ് അവർ നാവെടുത്ത് സംസാരിക്കുന്നത്. അങ്ങനെ അതിനാഴങ്ങളൊക്കെയുണ്ട്. അപ്പൊ എന്താ സഹോദരങ്ങൾ ഇതിലൂടെ പറഞ്ഞു വരുന്നത്? ഈ ഈ ഒന്ന് ഈ മൂന്ന് നാല് അധ്യായങ്ങളിലൂടെയൊക്കെ അനവധിയായ കാര്യങ്ങൾ പറയാനുണ്ട്, അനവധിയായ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സമാഗമന കൂടാരം, ഇസ്രായേൽ മിശ്രയം വിട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് വന്നപ്പോൾ നിർമ്മിച്ചതാണ് സമാഗമന കൂടാരം. അതൊരു ടെമ്പററി ഷെൽട്ടറാണ്. അത് എന്താ വാക്റ്റത്തെ ഭൂമി വരെ, വാക്റ്റത്തെ ഭൂമി വരെ സമാഗമന കൂടാരം അവരുടെ നടുവിലുണ്ടായിരുന്നു. പിന്നീട് അവരുടെ ഇടയിൽ രാജാക്കന്മാർ വന്നു, ശൗൽ വന്നു, ദാവീദ് വന്നു. ദാവീദിന്റെ ഒടുവിലത്തെ സമയം വന്നപ്പോഴാണ് യെരുശലേം ദേവാലയം പണിയാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത്. അതിന് അനുമതി ലഭിച്ചു, തന്റെ മകനായ ശലോമോൻ അത് പണിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശലോമോനാൽ പണിയപ്പെട്ടതാണ് യെരുശലേം ദേവാലയം. ആ യെരുശലേം ദേവാലയവും അങ്ങനെ മുന്നോട്ട് വന്ന് അതിന്റെ ഒടുവിലത്തേക്ക് വന്ന സമയത്താണ് ഏകദേശം 1400 ചില്ലുവാനും വർഷം കഴിഞ്ഞ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ ഭൂജാതനായി, ഒരു യഹൂദ കുടുംബത്തിൽ ഭൂജാതനായി എന്ന കാരണത്താൽ യഹൂദ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് തൻ്റെ മാതാപിതാക്കൾ ആ പ്രസവത്തിന് ശേഷം കുഞ്ഞുമായി വരുന്ന കാര്യങ്ങൾ മുതൽ എല്ലാ കാര്യങ്ങളും നിറവടിയായി നിവർത്തിച്ചു. അങ്ങനെ ആലയത്തിൽ വരേണ്ട സമയങ്ങളിലൊക്കെ കർത്താവ് വന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്തു. സിനഗോഗിൽ പോകേണ്ട സമയത്ത് സിനഗോഗിൽ കടന്നു എന്ന്, യെശയ്യാവിൻ്റെ പുസ്തകം വായിക്കേണ്ട സമയത്ത് അതൊക്കെ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് കൽപ്പിച്ചാക്കിയിട്ടുള്ള ഏഴ് ഉത്സവങ്ങളുണ്ട്. ഏഴ് ഉത്സവങ്ങൾ, അതായത് അവരുടെ പെരുന്നാളുകൾ, ആ ഫീസ്റ്റുകൾ, അതിലെ ഒന്നാമത്തെ ഫീസ്റ്റാണ് പെസഹാ പെരുന്നാൾ. ഇതുപോലൊരു പെസഹാ പെരുന്നാളിൻ്റെ സമയത്താണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ആ മാളിക മുറിയിൽ ഒത്തുകൂടി പെസഹ ആചരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഞാൻ ഒരു പെസഹ ആചരിക്കാനായിട്ട്, അതായത് ഒരു യഹൂദ പശ്ചാത്തലത്തിൽ ഒരു പെസഹ ആചരിക്കാൻ വരുന്നില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് ആ പെസഹായുടെ കണ്ടിന്യൂയേഷൻ എന്ന നിലയിൽ അവിടെ അപ്പമീനുകൾ ഇരിപ്പുണ്ടല്ലോ, അതിൻ്റെ പല കോഴ്സുകളുണ്ട്. പെസഹായ്ക്ക് പല കോഴ്സുകളുണ്ട് അത് ഭക്ഷിച്ചു പാനം ചെയ്യേണ്ടതിൻ്റെ. അതിൻ്റെ അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ കർത്താവ് തൃക്കരത്തിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞു. ഒരു ബലി അർപ്പിക്കാൻ അവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ചിലർക്ക് നിർബന്ധമാണല്ലോ ബലി അർപ്പിക്കണമെന്ന്. അങ്ങനെ കർത്താവ് പറഞ്ഞില്ല, എൻ്റെ ഓർമ്മയ്ക്കായി അപ്പം നുറുക്കണമെന്നാണ് പറഞ്ഞത്. അടുത്തപടി എന്ന് പറയുന്നത് പിന്നെ എന്താ, പാനപാത്രം തൃക്കരത്തിലെടുത്ത് സ്തോത്രം ചെയ്തവർക്ക് കൊടുത്തു. ഈ പാനപാത്രത്തിൻ്റെ അംശികൾ ഓഹരിക്കാരും ആകുവിൻ എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്തവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് കർത്താവ് യഹൂദ പ്രാക്ടീസുകളൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല, യാതൊരു പ്രാക്ടീസും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ കർത്താവിൻ്റെ സഹോദരനായിരുന്ന അപ്പോസ്തോലൻ യാക്കോബ് ന്യായപ്രമാണ സംബന്ധിയായ കാര്യങ്ങളെ താല്പര്യപ്പെടുന്ന ഈ ആളുകളെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്, അതിനകത്ത് തർക്കമൊന്നുമില്ല. അതായത് ക്രിസ്തീയ സഭ ആരംഭിച്ച് ആ സമയം ഒരു പിച്ചവയ്ക്കുന്ന കാലം പലരും യഹൂദാ മര്യാദകളും പാലിച്ചിരുന്നു, അതൊക്കെ സത്യമാണ്. പക്ഷെ അപ്പോസ്തലന്മാരാരും അങ്ങനെ പാലിച്ചിരുന്നില്ല. സാമാന്യജനം അങ്ങനെ പല കാര്യങ്ങളും പാലിച്ചിരുന്നു. സാമാന്യജനം, അതായത് കാര്യങ്ങൾ തെളിഞ്ഞു കിട്ടാത്ത ആളുകൾ പലരും അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ സഭയുടെ വളർച്ചയിൽ മുൻപോട്ടുള്ള പ്രയാണത്തിൽ പൗലോസ് വെളിപ്പാടുകളിൽ ഇറങ്ങി നിൽക്കുന്ന ആ കാലം വന്നപ്പോഴത്തേക്കും പലരും വചനത്തിൽ വളരുവാൻ ആരംഭിച്ചു. മുന്നേറുവാൻ ആരംഭിച്ചു. യഹൂദ മര്യാദകളും പാരമ്പര്യങ്ങളും ഒക്കെ വിട്ടുകളയാൻ ആരംഭിച്ചു. ഗലാത്തിനോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്ന കാര്യങ്ങൾ വിസ്തരിച്ച് പഠിക്കേണ്ടതല്ലേ. നിങ്ങൾ ഇനിയും ന്യായപ്രമാണത്തെ പാലിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ക്രിസ്തുവിനോട് എന്ത് ബന്ധമാണ് പൗലോസ് ചോദിക്കുന്നത്? നിങ്ങൾ ഇനിയും ന്യായപ്രമാണം അനുസരിച്ച് അതിൻപ്രകാരം ജീവിക്കാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി എന്ന് തന്നെയാണ് പറയുന്നത്. യെരുശലേം ദേവാലയത്തിൽ ഒരുവൻ കടന്നു പോകുന്നത് എന്തിനാ? ന്യായപ്രമാണ സംബന്ധിയായ കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനല്ലേ? അല്ലേ, അതിനല്ലേ കടന്നു പോകുന്നത്? അവിടെ അന്നാസും കയ്യഫാവും ഉണ്ടല്ലോ, അവിടെ മറ്റ് പുരോഹിതന്മാരുണ്ടല്ലോ. അവിടെ അപ്പോസ്തലന്മാർ കടന്നു ചെന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് ഇതിൻ്റെ വിശുദ്ധ സ്ഥലത്ത് അല്ലെങ്കിൽ അതിപരിശുദ്ധ സ്ഥലത്ത് ഇരുന്നിട്ട് കുറച്ച് നേരം ആത്മാവിൽ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നാസ് എന്ത് പറയും? എന്നാൽ ഞങ്ങളും കൂടെ കൂടാം, നമുക്ക് ഒരുമിച്ചിരുന്ന് കൈകൊട്ടി പാട്ട് പാടാന്ന് പറയോ? എൻ്റെ ദൈവമേ, ഇവന്മാരെ പിടിച്ചു കെട്ടി തുറങ്കല്ലടിക്കാൻ പറയും. യെരുശലേം ദൈവാലയത്തിൻ്റെ അധിപതി എന്ന് പറയുന്നത് മഹാപുരോഹിതനാണ്. പിന്നീട് അവിടുത്തെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് പുരോഹിതന്മാരാണ്. അതിൻ്റെ കാര്യകാരിയ നിർവഹണത്തിലേക്ക് വന്നിരിക്കുന്ന ലേവ്യരാണ്. ഇതാണ് അവിടുത്തെ ശുശ്രൂഷാവൃന്ദം എന്ന് പറയുന്നത്. അവരവിടുത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ യെരുശലേമിൻ്റെ തെരുവിൽ നിന്നുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നതും കാര്യങ്ങളും ഒക്കെ. 4-ാം അധ്യായം 5-ാം അധ്യായം പഠിക്കണം. അപ്പം മഹാപുരോഹിതന്മാർ ഇവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞ് ആളെ അയക്കുന്നു. പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇവരോട് അമർച്ചയായി കൽപ്പിക്കുന്ന കാര്യമുണ്ട്, ഇനി മേലാൽ ഈ നാമത്തിൽ സംസാരിക്കരുതെന്ന്. അപ്പൊ പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെ ഞങ്ങൾക്ക് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഈ യഹൂദന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെ ആയിട്ട് ഈ അപ്പോസ്തലന്മാര് ഒരു ധാരണയിൽ വന്നെങ്കിൽ പിന്നെ ഇവർ തങ്ങൾ ഇങ്ങനെ ഒരു ധാരണ പെസഹിന്റെ ആവശ്യമുണ്ടോ? ഇവരെ പിടിച്ച് ജയിലിലടക്കേണ്ട കാര്യമുണ്ടോ? പ്രാർത്ഥിക്കാൻ ചെന്ന പത്രോസിനെയും യോഹന്നാനെയും പിടിച്ച് ജയിലിലടച്ചെന്ന് പറഞ്ഞാൽ അത് പറയണമെങ്കിൽ അവനൊരു ഓർത്തഡോക്സുകാരനോ അവനൊരു യാക്കോവക്കാരനോ ആയിരിക്കണം. ഒരു ഹിന്ദുവോ മുസ്ലിമോ പോലും പറയില്ല അത്തരം മണ്ടത്തരം. പ്രാർത്ഥിക്കാൻ ചെന്ന യോഹന്നാനെയും യാക്കോവിനെയും പത്രോസിനെയും പിടിച്ച് കാരാഗ്രഹത്തിലാക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ദൂതൻ ഇറങ്ങി വന്ന് അവരെ വിടുവിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാനല്ലാതെ വേറൊന്നും നമുക്ക് കഴിയില്ല. ചിരിച്ച് ചിരിച്ചൊരു പരിവായി പോവും. കാരണം ദൈവവചനം ഇവർക്കൊക്കെ മറിഞ്ഞിരിക്കുകയാണ്. ഞാൻ എപ്പോഴും ഇവരോടെല്ലാം പറയുന്ന കാര്യമുണ്ട്, ഈ സമൂഹങ്ങളിൽ പെട്ടവരോട്, നിങ്ങൾ തല കുത്തി നിന്നാൽ നിങ്ങൾക്ക് വേദപുസ്തകത്തിന്റെ ABCD മനസ്സിലാകില്ല. മനസ്സിലാകണമെങ്കിൽ താങ്കൾ വീണ്ടും ജനിക്കണം. വചനമാകുന്ന വിത്ത് അകത്ത് വരണം. ഞങ്ങൾ സ്പഷ്ടമായിട്ടാണ് പറയുന്നത്, പച്ചയ്ക്ക് നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ വാദഗതികളൊക്കെ കയ്യിലിരിക്കട്ടെ, വീണ്ടും ജനിക്കണം. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം, നീതീകരിക്കപ്പെടണം, ഒരു ദൈവവൈദ്യനായി തീരണം. 2-ാം മാസത്തിൽ തലയിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ദൈവവൈദ്യനാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ആ പള്ളി തന്നെ പറഞ്ഞാൽ മതി. നടപടിയില്ല മണ്ടത്തരങ്ങളല്ലേ നിങ്ങൾ എഴുന്നള്ളിക്കുന്നത്? സത്യവചനമാണ് ഞങ്ങൾ പറയുന്നത്. സത്യവചനം മാനസാന്തരപ്പെട്ടുകൊള്ളുക. പത്രോസിന്റെ പ്രസംഗം ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. അനുദമിച്ച് മാനസാന്തരപ്പെട്ട് വചനത്തിങ്കിലേക്ക് മടങ്ങുക. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലം വരുമെന്ന് അന്ന് യഹൂദന്മാരോട് പറഞ്ഞെങ്കിൽ ഇന്ന് യാക്കോബായ ഓർത്തഡോക്സ് കത്തോലിക്ക കൊണപ്പെടാത്ത പെന്തിക്കോസുകാർ എല്ലാവരോടും കൂടെ പറയാണ്. പെന്തിക്കോസിൽ ധാരാളം കൊണപ്പെടാത്തോണ്ടെന്നേ എല്ലാം വചനത്തിങ്കിലേക്ക് മടങ്ങുക. കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി നിങ്ങളെ തലോടിക്കൊണ്ടിരിക്കാൻ സമയമില്ലെന്നേ. കൈവിടപ്പെട്ടു പോയാൽ ദുരന്തമായിരിക്കും, ദുരന്തമായിരിക്കും. ഒരവസരമാണ് ഒരുങ്ങി വന്നിരിക്കുന്നത്. അവസരം തുറന്നു പറയുകയാണ്, വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണം. ആ മാമോദീസയൊക്കെ മറന്നേരെ. അതുകൊണ്ടൊന്നും നീ ദൈവസന്നിധി നിൽക്കില്ലെന്നേ. അതുകൊണ്ടൊന്നും ദൈവസന്നിധി നിൽക്കില്ല. അപ്പനപ്പൂപ്പന്മാരായിട്ട് അങ്ങനെ പഠിപ്പിച്ചു, ഇങ്ങനെ പഠിപ്പിച്ചു, ഞങ്ങളുടെ പാരമ്പര്യം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ആ പാരമ്പര്യക്കാരൻ എന്താണ് രണ്ടക്ഷരം കൂട്ടി പറയാൻ കഴിയാത്തത്? പത്രോസ് യെരുശലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയിന്ന് ബൈബിളിൽ എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? പ്രാർത്ഥനാ സമയത്ത് അവരവിടെ പോയിന്ന്. അതിന് പറയുന്നതിന് പ്രാർത്ഥിക്കാനല്ലേ പ്രാർത്ഥനാ സമയത്ത് പോകുന്നതെന്ന്. ഓ കട്ടമുണ്ട് കേട്ടോ, കട്ടം കട്ടം. ഇന്ന് തന്നെ പോയി അച്ഛൻ്റെ അടുത്തുനിന്ന് കുമ്പസാരിച്ചാരെ. കർത്താവിന്റെ ബലിമരണം അടുത്ത് നിന്ന് കണ്ട ആളുകൾ. പത്രോസ് അതിനെക്കുറിച്ച് പറയുക, ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും. അങ്ങനെയുള്ള അവർ യെരുശലേം ദേവാലയത്തിൽ സർക്കസ് കളിക്കാൻ പോവാണോ? ആ പത്രോസും യോഹന്നാനും കേട്ടതല്ലേ ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകാൻ പോവുകയാണെന്ന്. അതിന്റെ ആരംഭമാണ് തിരശീല ചിന്തിയത്. തകരും എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മറിഞ്ഞാടുന്നല്ല, തകർച്ചയുടെ ആരംഭം കുറിച്ചു. തിരശീല ചിന്തിക്കഴിഞ്ഞു. ആ തിരശീല ചിന്തിയതോടുകൂടി ലേവ്യ പൗരോഹിത്യം തന്നെ ചിന്തിപ്പോയി. പുതിയൊരു പൗരോഹിത്യ ക്രമം, ക്രിസ്ത്യാനിത്വം ഇവിടെ ആരംഭിക്കുകയാണ്. ക്രിസ്ത്യാനിത്വം സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടുകയാണ്, സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടുകയാണ്. ആ ശക്തിയിൽ അനേക പുരോഹിതന്മാർ കൂടെ ആകർഷ്ടരായിരുന്ന നമ്മളിവിടെ വായിക്കുന്നത്, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നെന്ന്. അങ്ങനെ വിശ്വാസത്തിന് അധീനരായ പുരോഹിതന്മാർ എന്ന് വെച്ചാൽ ലേവ്യ പുരോഹിതന്മാരായിരിക്കാം, അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരായിരിക്കാം. ഈ രണ്ടു കൂട്ടത്തിലും പെട്ട പുരോഹിതന്മാർ ഈ വിശ്വാസ വഴിയിലേക്ക് വന്നു കാണാം. വന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവർ കുർബാന അർപ്പിക്കാൻ പോയിന്നാണോ ധരിക്കേണ്ടത്? ക്രിസ്തു കുർബാന അർപ്പിച്ചു കഴിഞ്ഞു. ക്രിസ്തു ഒരു കുർബാനയായി തീർന്നു, അവനൊരു ബലിയായി തീർന്നു. ആ ബലിയിൽ വിശ്വസിക്കുന്നവന് പാപമോചനം, ആ ബലിയിൽ വിശ്വസിക്കുന്നവന് നീതീകരണം. ഇനി പിന്നെ എന്നതാ വേണ്ടത്? ആ ബലിയിൽ വിശ്വസിക്കുന്നവന് പാപമോചനം ലഭിക്കുകയല്ലേ. ആ ബലിയിൽ വിശ്വസിക്കുന്നവന് വിശ്വാസത്താലുള്ള നീതീകരണം. അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്ന പാപപ്രവൃത്തികൾ അതിനും ഏറ്റുപറഞ്ഞ് മനസ്സാന്തരപ്പെട്ടാൽ മതി. ഓരോ ദിവസവും മനസ്സാന്തര അനുഭവത്തിൽ വന്നാൽ മതി, പാപക്ഷമ ലഭിക്കും. പാപപ്രവൃത്തികളുടെ മേലുള്ള പാപക്ഷമ ലഭിക്കും. പാപം ഓൾറെഡി ക്ഷമിച്ചു കഴിഞ്ഞല്ലോ, ഇനി സംഭവിക്കുന്ന കാര്യങ്ങളിൽ പാപക്ഷമ ലഭിക്കും നമുക്ക്. ഇനി സംഭവിക്കുന്ന കാര്യങ്ങളിൽ പാപക്ഷമ ലഭിക്കും നമുക്ക്. അപ്പോൾ പറഞ്ഞു വരുന്ന എന്താ സഹോദരങ്ങളെ, ഞാൻ അധികം നീട്ടുന്നില്ല. ഒരു കാര്യത്തിൻ്റെ ഒരു ഉത്തരത്തിലേക്ക് വരികയാണ്, ഒരു കാര്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരികയാണ്. യെരുശലേം ദൈവാലയവുമായി ബന്ധപ്പെട്ടൊന്നും ആരും സ്വപ്നം കാണണ്ട. അങ്ങനെ ഒരു കാര്യം ക്രിസ്ത്യാനിത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല. യെരുശലേം ദൈവാലയ സമാഗമന കൂടാരമൊക്കെ നമുക്ക് പഠനത്തിന് വേണ്ടി മാത്രമുള്ളതാണ്, ജസ്റ്റ് പഠനം മാത്രം. അതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ, അതിൻ്റെ ഉള്ളടക്കങ്ങൾ, രണ്ട് വിഷയമാണ് പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒന്ന് സമാഗമന കൂടാരം, രണ്ട് യെരുശലേമിലെ ദൈവാലയം. പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഈ രണ്ട് കാര്യവും നമ്മൾ പഠിപ്പിക്കും. സമാഗമന കൂടാരം ഈ കാലഘട്ടത്തിലെ ദൈവസഭയെ കാണിക്കുന്നതാണ്, സഞ്ചരിക്കുന്ന കൂടാരം, മൊബൈൽ ടെമ്പിൾ. ഈ കാലഘട്ടത്തിൽ ദൈവസഭ മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നവരുടെ സംഘമാണ്, പ്രയാണം ചെയ്യുന്നവരുടെ സംഘമാണ് സഭ. അപ്പൊ അതാണ് സമാഗമന കൂടാരവുമായി ബന്ധപ്പെടുത്തി ഇന്ന് കണക്ട് ചെയ്യുന്നത്. അതേസമയം ആ പെർമനന്റ് സ്ട്രക്ചറായ യെരുശലേം ദൈവാലയം, അത് നമ്മൾ വരാൻ പോകുന്ന പുതിയ ഭൂമിയിലെ പുതിയ യെരുശലേമുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കും. ഇതിന്റെ കല്ലുകൾ അവിടത്തെ കല്ലുകൾ രണ്ടും ചേർത്ത് നിർത്തി പഠിപ്പിക്കും, രണ്ടും ചേർത്ത് നിർത്തി പഠിപ്പിക്കും. ഇതിൻ്റെ ചുറ്റുമതിൽ, അതിൻ്റെ ചുറ്റുമതിൽ, അങ്ങനെ അനവധിയായ കാര്യങ്ങൾ ഇത് രണ്ടും ചേർത്ത് വെച്ച് പഠിക്കാനുണ്ട്. അതല്ലാതെ ഇത്തരം ദുരുപദേശങ്ങളും വഞ്ചനകളും മനുഷ്യരുടെ നടുവിലേക്ക് ഈ കൂട്ടരൊക്കെ ഇങ്ങനെ 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 പറഞ്ഞും പഠിപ്പിച്ചും ആളുകളെ വഞ്ചിച്ചിട്ടിരിക്കുകയാണ്. ആ വഞ്ചനകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത്. തുറന്ന് ഞങ്ങൾ പ്രസംഗിക്കുകയാണ്, തുറന്ന് ഞങ്ങൾ കാര്യങ്ങളെ പറയുകയാണ്. ക്രിസ്തീയ സഭയുടെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, അത്യുന്നതനായ ദൈവം കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല, ടെമ്പിൾസിൽ വാസം ചെയ്യുന്നില്ല. അറിയോപക കുന്നിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, അവിടെ കാണുന്ന അനവധിയായ എന്താ ടെമ്പിൾസ് ഉണ്ട്, അനവധിയായ ദൈവാലയങ്ങൾ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന പാഗൻ മതക്കാരുടെ അനവധിയായ ക്ഷേത്രങ്ങളുണ്ട്, അതിലൊന്നും ബലിവനായ ദൈവം വസിക്കുന്നില്ല. അപ്പൊ ചോദിക്കുക, യെരുശലേം ദൈവാലയത്തിൽ വസിക്കുമോ എന്ന്? വസിച്ചിരുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ ബലിമരണം വരെ അവിടെ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടുത്തെ ദൈവസാന്നിധ്യം പുറത്തുപോയി. ആ ദൈവസാന്നിധ്യമാണ് കൂടിയിരുന്ന 120 പേരുടെ ഉള്ളിലേക്ക് വന്നത്. അവിടെ കടന്നു വന്ന 3000 പേരുടെ ഉള്ളിലേക്ക് വന്നത് ദൈവസാന്നിധ്യമാണ്. അവരെല്ലാം ദൈവത്തിന്റെ മന്ദിരമാക്കി തീർത്തു. ഇന്ന് നാം ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണ്. ഇന്ന് നമുക്ക് ഇതുപോലെ അക്ഷരീകമായ മന്ദിരങ്ങളില്ല, നമുക്ക് അക്ഷരീകമായ മന്ദിരങ്ങളില്ല. അപ്പൊ ചിലത് ചോദിക്കും, നിങ്ങൾക്ക് ആരാധിക്കാൻ കെട്ടിടം വേണ്ടേന്ന്. അതിന് നമ്മൾ കിട്ടുന്ന സ്ഥലത്ത് ആരാധിക്കും, മരത്തിന്റെ ചുവട്ടിലിരുന്നു ആരാധിക്കും, മരത്തിന്റെ ചുവട്ടിലിരുന്നു ആരാധിക്കും, കപ്പലിലിരുന്ന് ആരാധിക്കും, വിമാനത്തിലിരുന്ന് ആരാധിക്കും, റോക്കറ്റിലിരുന്ന് ആരാധിക്കും, എവിടെ ഇരുന്നു ആരാധിക്കും. ആരാധനയുടെ പ്ലേസ് മാറിയെന്നേ. അന്ന് ആരാധനയ്ക്ക് യെരുശലേം ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് വരണമെങ്കിൽ ഇന്ന് ആരാധന എന്റെ ഹൃദയത്തിലാണ്, എന്റെ ആത്മാവിലാണ് ആരാധന നടക്കുന്നത്. അങ്ങനെയല്ലേ പറയേണ്ടത്? ഇന്ന് ആരാധന എന്റെ ആത്മാവിലാണ്. അതാണ് റോമർ 1:10 പറയുന്നത്, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം സാക്ഷി എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം, ആരാധന എൻ്റെ ആത്മാവിലാണ്. പണ്ടങ്ങനെയല്ലായിരുന്നു. പണ്ടെങ്ങനെയായിരുന്നു? യെരുശലേം ദേവാലയത്തിന്റെ ഹോളി പ്ലേസിൽ ആരാധനയുടെ ആരംഭം കുറിക്കുന്ന പുരോഹിതന്മാരാണ്. ജനമെല്ലാം പ്രാകാരത്തിൽ നിന്ന് അവർ കൈകളെ വീശുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് അവരുടെ ഭാഗം പൂർത്തീകരിക്കും. അത്രമാത്രം അത്രമാത്രം ആരാധന പുരോഹിതന്മാരാണ് അർപ്പിക്കുന്നത്. അതേസമയം പുതിയനിയമ ആരാധന എന്ന് പറയുന്നത് എന്തെന്ന് മനസ്സിലാക്കിയ പത്രോസ്, ശമരിയക്കാരിയോട് നമ്മുടെ കർത്താവ് സംസാരിക്കുമ്പോൾ പത്രോസ് കൂടെയുണ്ടെന്നേ, യോഹന്നാനും കൂടെയുണ്ടെന്നേരം. യോഹന്നാന്റെ സുവിശേഷത്തിലല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? ശമരിയക്കാരിയോട് എന്താ കർത്താവ് പറഞ്ഞത്? കർത്താവ് ആത്മാവാകുന്നു, ആ കർത്താവിനെ ആരാധിക്കേണ്ടവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അങ്ങനെ സത്യാരാധനയുടെ നാഴിക വന്നിരിക്കുന്നു. ചിലർ ആ മലയിലും ചിലർ ഈ മലയിലും. അതായത് നിങ്ങൾ ശമരിയിൽ ഗ്രാസീം മലയിൽ പോയി ആരാധിക്കുമ്പോൾ, യഹൂദന്മാർ മോറിയ മലയിൽ യെരുശലേം ദേവാലയത്തിൽ പോയി ആരാധിക്കുന്നു. ഈ രണ്ട് ആരാധനാ രീതികളും റദ്ദു ചെയ്തുകൊണ്ട് പുതിയൊരു ആരാധനക്രമം വരികയാണ്, ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. അങ്ങനെ ഒരു ആരാധനയുടെ നാഴിക വരുന്നു. മാളിക മുറിയിൽ അത് ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി തീർന്ന പത്രോസ് ആത്മാവിൽ നിറഞ്ഞ് അവിടെ സന്ദേശമറിയിച്ചു. പത്രോസിന്റെ വാക്കുകൾ കേട്ടവരാണ് ദൈവരാജ്യത്തിലേക്ക് കടന്നു വന്നത്. ആ പത്രോസ് ഛർദ്ദിച്ചത് ഭക്ഷിക്കാനായിട്ട് യെരുശലേം ദേവാലയത്തിലേക്ക് പോകുമെന്ന് ഒരു നസ്രാണി പറഞ്ഞാൽ അവനെ കുറിച്ച് എന്താ പറയുക? ആ പത്രോസ് എഴുതിയിരിക്കുന്നത് ഛർദ്ദിച്ചത് ഭക്ഷിക്കാൻ പോകുന്ന നായോട് ഉപമിച്ച് എഴുതിയിരിക്കുന്നത്. ആ വാക്യൊന്ന് വായിച്ചേ ശിജു പാസ്റ്ററെ, വായിച്ചേ.
നീതിയുടെ വഴിയിറങ്ങിയ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു.
കണ്ടില്ലേ, കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി, നായ്, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ പത്രോസും പൗലോസും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവര് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം പിന്നെയും ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പിന്തിരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ അപ്പോസ്തലന്മാരെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? അതൊരു ഒരു ഒരു ദൈവനിന്ദയ്ക്ക് തുല്യം തന്നെയാണ്. കർത്താവിൻ്റെ ശ്രേഷ്ഠരായ അപ്പോസ്തലന്മാരെ ഏറ്റവും വില കുറച്ച് കാണുകയും അവരെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ, അവർ യഹൂദ പ്രാക്ടീസുകളിലേക്ക് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ. അപ്പൊ ചോദിക്കും, പത്രോസ് പരിച്ഛേദനവാദത്തെ അല്പസമയം ഒന്ന് സപ്പോർട്ട് ചെയ്തില്ലെന്ന് ചോദിക്കും. യെസ്, അതൊരു മിസ്റ്റേക്കാണ്. പത്രോസിനെ പൗലോസ് തിരുത്തി എന്നേ. ആ തിരുത്തൽ പത്രോസ് ശിരസാവഹിച്ചു. ആ തിരുത്തലിനെ പത്രോസ് ശിരസാവഹിച്ചുകൊണ്ട് ആ തിരുത്തലിന് വിധേയമായി. പത്രോസ് വിധേയമായി. അതുകൊണ്ടല്ലേ ഇത്ര ആധികാരികമായി മൂർച്ചയോടെ എഴുതാൻ കഴിയുന്നത്. നീ ഇത് അറിയാതിരുന്നെങ്കിൽ നിനക്ക് നന്നെന്നൊക്കെ പറഞ്ഞത്. ഇതറിഞ്ഞ പത്രോസും യോഹന്നാനും യെരുശലേം ദേവാലയത്തിൽ വീണ്ടും യാഗം അർപ്പിക്കാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം അഞ്ചുവിധ യാഗങ്ങൾ എന്താന്ന് പഠിക്കുക, യെരുശലേം ദേവാലയത്തിലെ ശുശ്രൂഷയുടെ ക്രമങ്ങളൊക്കെ പഠിക്കുക, ഈ ഏഴ് ഉത്സവങ്ങൾ എന്താണെന്ന് പഠിക്കുക, പൗരോഹിത്യ ക്രമങ്ങൾ ആഴങ്ങൾ പഠിക്കുക, അതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വരികയാണെങ്കിൽ നല്ല രീതിയിൽ കമൻ്റ് എഴുതാം. അല്ലാതെ ഞങ്ങളോടൊന്നും കമൻ്റ് എഴുതിയാൽ നിങ്ങൾ എങ്ങും എത്താൻ പോകുന്നില്ല. അഹങ്കാരമല്ല കേട്ടോ, മഹാകൃപയാൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്ന കാര്യമാണിത്. ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ നിങ്ങളും അറിയണം. നമ്മളെല്ലാം ഈ സത്യക്രിസ്ത്യാനിത്വത്തിന് വേണ്ടി നിൽക്കണം. ഏതെങ്കിലും ഒരു ഡിനോമിനേഷന് വേണ്ടി മരിക്കാൻ നിൽക്കുകയല്ല വേണ്ടത്. നമ്മൾ മരിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കണം, അല്ലാതെ ഓർത്തഡോക്സിന് വേണ്ടിയോ പെന്തിക്കോസിന് വേണ്ടിയോ ഒന്നും അല്ല മരിക്കേണ്ടത്. നമ്മൾ മരിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കണം. ദൈവരാജ്യ നിമിത്തം നമ്മൾ അതിലാണ് ആനന്ദിക്കേണ്ടത്. കർത്താവിൻ്റെ വചനങ്ങളിലാണ് രസിക്കേണ്ടത്. ആ വചനത്തിൽ ഉറ്റുനോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇന്നത്തെ ഈ മെയിൻ ലൈൻ ക്രിസ്തീയ ലോകം മുഴുവനും. മെയിൻ ലൈൻ ക്രിസ്തീയ ലോകം മുഴുവനും വചനത്തിന് വിരുദ്ധമായി സഞ്ചരിക്കുന്നവരാണ്. വചനത്തിന് എതിരാണവര്. വചനത്തിൻ്റെ ശത്രുക്കളാണവര്. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ്? എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹോദരങ്ങൾ, നിങ്ങളിൽ പലരും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശത്രുക്കളാണ്. മടങ്ങി വരിക. സ്നേഹത്തോടെയാണ് പറയുന്നത്, മടങ്ങി വരിക. മടങ്ങി വന്ന് വചനത്തിൻ്റെ മുമ്പാകെ താണിരുന്നാൽ സ്വർഗത്തിലെ ദൈവം വെളിപ്പാടുകൾ നൽകും. ആ വെളിപ്പാടുകളിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നെന്നാണ് വചനം പറയുന്നത്. വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. അങ്ങനെ മര്യാദ വിട്ട് നടക്കുന്ന കാലത്താണ് ദൈവം തൻ്റെ വചനം വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കിയാണ്, അപ്പോസ്തലന്മാർ ആരും യെരുശലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയിട്ടില്ല. നിങ്ങൾ തലകുത്തി നിന്നാൽ നിങ്ങൾക്ക് ആർക്കും തെളിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ യാതൊരു ഇൻസിഡൻറ്റും പുസ്തകത്തിലില്ല. അപ്പൊ ചോദിക്കും പൗലോസ് പിന്നെ എന്താ തല ശൗരം ചെയ്യാൻ പോയ കാര്യം എന്താണെന്നൊക്കെ ചോദിക്കും. അതിനെല്ലാം ആൻസർ ഉണ്ട് സഹോദരങ്ങളെ. അതൊക്കെ ക്വസ്റ്റ്യൻസ് ഈ വന്നേക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് അതിനൊക്കെ വ്യക്തമായ ആൻസറുണ്ട്, മറുപടികളുണ്ട്. അതൊന്നും രക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല, രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല തല ക്ഷവരം ചെയ്യിച്ചതോ മറ്റു കാര്യങ്ങളൊന്നും. അതേസമയം യെരുശലേം ദേവാലയത്തിൽ പ്രാർത്ഥനാ സമയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യാഗാർപ്പണ സമയം എന്നാണ്. യാഗാർപ്പണത്തിന് കടന്നു പോവുക എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ്, അത് വലിയ അപകടം പിടിച്ച കാര്യമാണ്. അപ്പൊ ക്രൂശീകരണത്തെ തള്ളിപ്പറയുന്നു എന്നാണ് വരുന്നത്. ക്രിസ്തുവിന്റെ ക്രൂശിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും യെരുശലേം ദേവാലയത്തിലെ ഹന്നാസിന്റെ യാഗത്തിലേക്ക് കടന്നുപോയി എന്ന് വന്നാൽ, പത്രോസ് കർത്താവിനെ കോഴി കൂവും മുമ്പ് തള്ളിപ്പറഞ്ഞ പാർട്ടിയാ, പിന്നെയും തള്ളിപ്പറയാൻ പോയി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ പത്രോസ് ഓടിക്കും കേട്ടോ. അതൊന്നും നടക്കാത്ത കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ അജ്ഞത കൊണ്ട് പറയുന്നു, ഞങ്ങൾ തിരുത്തുകയാണ്. സ്നേഹബുദ്ധിയ തിരുത്തുകയാണ്. തിരുത്തിയാൽ നന്ന്, തിരിഞ്ഞു വന്നാൽ കൊള്ളാം. വളരെ സ്നേഹത്തോടെയാണ് പറയുന്നത്, ഒരു ദേഷ്യത്തിലും അല്ല കേട്ടോ. വളരെ സ്നേഹത്തോടെയാണ് ഞങ്ങൾ പറയുന്നത്. നമ്മൾ ഒരുമിച്ച് കാഹളം ധ്വനിക്കുമ്പോൾ നിത്യതയിൽ കർത്താവിനോടുകൂടെ കാണപ്പെടുവാനുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ടാണ് ഇത്ര തുറന്ന് സംസാരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെ നയിക്കുന്നവർ വഴിതെറ്റിക്കുകയാണ്, അവർ വ്യാജങ്ങളും വഞ്ചനകളുമാണ് നിങ്ങളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരപ്പോസ്തോലനും യെരുശലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയിട്ടില്ല, പ്രാർത്ഥനാ സമയത്ത് പോയിട്ടുണ്ട്. പോയത് എന്തിനാണെന്നുള്ളത് മൂന്നും നാലും അധ്യായം വായിച്ച ഉത്തരം കിട്ടും. അവർ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ പോയതാണ്, സുവിശേഷം അറിയിക്കാൻ പോയതാണ്. കിട്ടിയാൽ അന്നാസിനെ തന്നെ മാമോദീസ മുക്കാൻ വേണ്ടി പോയതാണ്. അന്നാസും കയ്യബാവും ഇറങ്ങി വന്നാൽ റെഡി, പത്രോസും മാമോദീസ കൊടുത്തിരിക്കും. അതായിരുന്നു ആ ധൈര്യത്തിലാണ് കടന്നുപോയത്. അതുകൊണ്ടാണ് നാലാം അധ്യായത്തിൽ എഴുതിയത് ഇത് ഭയങ്കര ധൈര്യം തന്നെയെന്ന്. കാരണം അവിടെ മേൽ പകരപ്പെട്ട അഭിഷേകം അങ്ങനെയാന്നേ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അഭിഷേകമല്ലേ പകരപ്പെട്ടത്. ആ അഭിഷേകത്തിൽ നിന്നുകൊണ്ടാണ് കൈ ചൂണ്ടിക്കൊണ്ട് പത്രോസ് പറയുന്നത്. ഇന്ന് നമ്മൾ കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നതാണ്, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന നസറായനായ യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു, അവനെ സകലത്തിന്റെയും പ്രഭുവാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അനുദമിച്ച് മനസാന്തരപ്പെട്ട് മടങ്ങി വരിക. അങ്ങനെ മടങ്ങി വന്ന് കർത്താവിൻ്റെ സമൂഹത്തിൽ നിന്ന് ആശ്വാസകാലങ്ങളെ പ്രാപിക്കുക എന്നാണ് പത്രോസിന് പറയാനുള്ളത്. അതേ കാര്യം തന്നെയാണ് നമുക്കും പറയാനുള്ളത്.
കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രോത്സവത്തിന്റെ കൊടിയേറ്റ ദിവസമായ ഇന്നലെ രാത്രി 10:45 കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയത്. ക്ഷേത്ര പ്രസിഡന്റ് കെ സുബിദാസ്, സെക്രട്ടറി സുനി ഷൈനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ്, രാജീവ് തറയിൽ മണികണ്ഠൻ കെ എം എന്നിവർ ചേർന്ന് യൂലിയോസ് തിരുമേനിയെ സ്വീകരിച്ചു. ഗണപതി ഭഗവാനെ തൊഴുതു വണങ്ങി ഗണപതി ഭഗവാന്റെ ഇഷ്ടപ്രസാദമായ ഉണ്ണിയപ്പവും കഴിച്ച് ക്ഷേത്ര ഭാരവാഹികളുമായും കഥകളി കലാകാരന്മാരുമായും അദ്ദേഹം സൗഹൃദ സംഭാഷണവും നടത്തി. തുടർന്ന് ക്ഷേത്രോത്സവ വേദിയിൽ അരങ്ങേറിയിരുന്ന സന്താന ഗോപാലം കഥകളിയും ആസ്വദിച്ചാണ് കുന്നുകുളത്തുകാരുടെ പ്രിയപ്പെട്ട യൂലിയോസ് തിരുമേനി മടങ്ങിയത്.
നമ്മളിപ്പോ ഇവിടെ ഇരുന്നാ പറയുന്നതെങ്കിലും പുതുപ്പള്ളി പള്ളിയുടെ മുമ്പിലോ എടപ്പള്ളി പള്ളിയുടെ മുമ്പിലോ മണർകാട് പള്ളിയുടെ മുമ്പിലോ എവിടെ വേണേലും നിന്ന് പറയാൻ ഞങ്ങൾ തയ്യാറാണ്. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസ്രായനെ യേശുവിന്റെ നാമം എന്ന് മണർകാട് പള്ളിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത് പരമാർത്ഥമാണെങ്കിൽ എന്റെ രണ്ടു കാലും അവിടെയുള്ളൊരു തല്ലി ഒടിക്കും. ആ പള്ളി കോമ്പൗണ്ടിന്റെ പരിസരത്തിൽ നിന്ന് പറഞ്ഞാൽ, പുതുപ്പള്ളി പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് കൈ രണ്ടും തല്ലി ഒടിച്ചിരിക്കും. അതേസമയം ഏതെങ്കിലും അമ്പലത്തിന് ഭൂമി എന്ന് പറഞ്ഞാൽ അവരെ പറയും, ചേട്ടാ പോ ചേട്ടാ ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറയും. ഈ പറഞ്ഞ പുള്ളികൾ വേണമെങ്കിൽ കൈകാര്യം ചെയ്യും. എന്നിട്ട് പറയും ഞങ്ങൾ അപ്പോസ്തോലിക നടപടിക്രമങ്ങൾ പിന്തുടരുന്നവരാണെന്ന്. എന്ത് നടപടി? ആരുടെ നടപടി? അപ്പോസ്തോലിക പാരമ്പര്യം അനുസരിച്ച് സഞ്ചരിക്കുന്നവരാ പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ പ്രസംഗ വിഷയം, ആത്മരക്ഷയ്ക്ക് യേശു ക്രിസ്തുവിന്റെ നാമം. അത് എവിടെയും പറയണം, ആരോടും പറയണം, ഏത് സമയത്തും പരിജ്ഞാനമില്ലാതെ പോയി പറഞ്ഞേക്കരുത്. പരിജ്ഞാനത്തിൽ അത് കൈകാര്യം ചെയ്യണം. പരിജ്ഞാനം ഉള്ളത് കൊണ്ടാണ് മണർകാട് പള്ളിയുടെ മുമ്പിലേക്ക് വരാത്തത്. കാരണം അവിടെ നിന്ന് ഇറങ്ങി വരുന്ന പുള്ളികൾ കൈകാര്യം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഇച്ചിരി ദൂരെ റോഡിന്റെ അങ്ങേക്കരയിൽ നിന്ന് ഞങ്ങൾ പറയുന്നത്. റോഡിന്റെ അങ്ങേ സൈഡിൽ നിന്ന് പറയുന്നതിന്റെ കാരണം എന്നാ? ഇങ്ങേ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ തനിനിറം വെളിപ്പെടുത്തും. ഈ അന്നാസും കയ്യഭാവൊക്കെ എത്രയോ മര്യാദക്കാരാന്നറിയാവോ? അവർ പിടിച്ച് ജയിലിലിട്ടുള്ളൂ, കാലും കൈയ്യും തല്ലി പിടിച്ചില്ല പത്രോസിന്റെ. നമ്മളീ പറഞ്ഞ പാർട്ടികളുടെയൊക്കെ മുമ്പിൽ ചെന്ന് യേശു ക്രിസ്തുവിലൂടെയാ രക്ഷ എന്ന് പറഞ്ഞാൽ അവർ പറയും ഏറ്റുമാനൂർ അമ്പലത്തിലും ഞങ്ങൾ പോകുന്നുണ്ട്, ശബരിമലയിലും ഞങ്ങൾ നേർച്ച കൊടുത്തു വിടുന്നുണ്ടെന്നാണ് മെത്രാന്മാർ പറയുന്നത്. ആ മെത്രാന്മാരുടെ ശിഷ്യന്മാരാണ്, കൈകാര്യം ചെയ്തിരിക്കുക അവർ. ആട്ടെ, വിഷയങ്ങളെല്ലാം നമ്മുടെ മുമ്പാകെ തുറന്നിരിക്കുകയാണ്. ഇതാണ് സത്യവചനം. അവിടുന്ന് നമ്മെ തന്റെ ആലയമാക്കി നിർത്തിയിരിക്കുകയാണ്. പുതിയ നിയമത്തിലെ ആലയത്തെക്കുറിച്ച് കൊരിന്ത്യലേഖനത്തിൽ പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമെന്ന്. നാം ആണ് ദൈവത്തിൻ്റെ മന്ദിരം. നാം ദൈവത്തിൻ്റെ മന്ദിരം എന്ന നിലയിൽ ഇങ്ങനെ ആക്കപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ പറയുകയാണ് നമ്മളെക്കാൾ വലിയ ആലയമാണ് എരിശിലേ ദൈവാലയം എന്ന് പറഞ്ഞാൽ അത് എന്താ, മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമായി പോവും. നമ്മെ എരിശിലേ ദൈവാലയത്തിന് മീതെ നിർത്തിയിരിക്കുക. അപ്പം നമ്മൾ പറയുകയാണ് അങ്ങനെയൊന്നും അല്ലെന്ന്, എരിശിലേ ദൈവാലയം വലിയ സംഭവമെന്ന്. ആ യെരുശലേം ദൈവാലയത്തിന് എന്ത് മഹിമയുണ്ട്? അതേ മഹിമയിലാണ് നമ്മെ ഉയർത്തി നിർത്തിയിരിക്കുന്നത്. പാപത്തിന്റെ പടുകുഴിയിൽ നമ്മെ ഉയർത്തി നിർത്തിയിരിക്കുന്ന എവിടെയാ? പിതൃപുത്ര പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം വാസം ചെയ്യുന്ന ആലയം എന്ന നിലയിലേക്കാണ് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞതാണ് സഹോദരങ്ങളെ നമ്മുടെ ഭാഗ്യാവസ്ഥ. ഈ ദൈവിക വെളിപ്പാടുകളും മർമ്മങ്ങളും സ്വർഗത്തിലെ ദൈവം നമുക്ക് തുറന്നു തന്നു. അതോർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കൂടിവരവ് ഇങ്ങനെ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ കർത്താവ് വരാൻ താമസിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ വൃത്തിയായിട്ടും കുറച്ചും കൂടെ വിസ്തരിച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.